ദേവന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ച എന്റെ അസംഗിരതങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സർവവൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ പാർപ്പിടം വളരെ ചെഴിപ്പുള്ള കാടുവരെയും അതിന് കടന്നു ചെല്ലും. ഞാൻ അന്യജലം കുഴിച്ചെടുത്തു കുടിക്കും. എന്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു. ഞാൻ പണ്ട് പണ്ടേ അതിനെ ഉണ്ടാക്കി, പൂർവ്വകാലത്ത് തന്നെ ഞാൻ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശിഥിലമ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലമായി വരണ്ട അമ്പരന്നു പോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുറപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞു പോയ ധാന്യവും പോലെ ആയിരുന്നു. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആകണം. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തു കൊണ്ട് നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയിരിക്കുന്നത് കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത നിന്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അകലങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് നിന്നെ മടക്കി കൊണ്ടുപോകും. എന്നാൽ ഇത് നിനക്കടയാളമാകുന്നു. നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനേകളെടുത്ത് വിളയുന്നതും തിന്നും. മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ച കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയ വേണ്ടപഴം തിന്നുകയും ചെയ്യും. യഹൂദാഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതഗണം വീണ്ടും താഴെ വേരു നിമീതെ ഫലം കായ്ക്കും. ഒരു ശേഷിത്ത് എരുശലേമിൽ നിന്നും ഒരു രക്ഷാഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. യഹോവയുടെ തീക്ഷ്ണത അതിനെ അനുഷ്ഠിക്കും. അതുകൊണ്ട് യഹോവ ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ ചെയ്യുകയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടി വരികയില്ല, അതിനെതിരെ വടവലിടുകയും ഇല്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു. അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി. നിനവിയിൽ പാർത്തു. അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലക്കും ചരേസരും അവനെ വാൾകൊണ്ട് വന്നിട്ട് ആരാരാത്ത ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ കേസർ ഹദ്ദോൺ അവന് പകരം രാജാവായി തീർന്നു. ആ കാലത്ത് ഇസ്കിയാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ സിയാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കില്ല എന്ന് ഹോരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുഖം ചുവരിന്റെ നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു യെശയ്യാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടുപോകും മുമ്പേ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന് തന്നാൽ, നീ മടങ്ങിച്ചെന്ന എന്റെ ജനത്തിന്റെ പ്രഭുവായ യെശയ്യാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുകയും മൂന്നാം ദിവസം ഈ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കൊട്ട കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു. പരുവിന്മേലിട്ടു. അവന് സൗഖ്യമായി. യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം ഇവിടെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നുള്ളതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയിൽ നിന്ന് ഇത് നിനക്കടയാളമാകും. നിഴൽ 10 പടി മുമ്പോട്ട് പോവുകയാണോ 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, നിഴൽ 10 പടി ഇറങ്ങി പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെ അല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകനെ ഹോവെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്നതിനെ 10 പടി പിന്നോക്കം തിരിക്കുമാറാക്കുകയും
ആ കാലത്ത് ബലദാന്റെ മകനായ ദെരോദാസ് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തന്റെ മണ്ഡാരഗൃഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമളവേലും തന്റെ ആയുധശാലയും തന്റെ മണ്ഡാരങ്ങളിലുള്ളതൊക്കെയും അവനെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് രാജാവിന്റെ അടുക്കൽ വന്നവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു, അവർ എവിടെ നിന്ന് എന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് അവർ ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു.
അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ മണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് പറഞ്ഞു. യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹൂയുടെ വചനം കേൾക്ക, രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ണന്മാരായിരിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതിന് ഹിസ്കിയാവ് യെശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു. എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു. ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവന്റെ അവനൊരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കിയ വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് കെഫ്ലീബാ എന്ന പേർ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾ കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഹിസ്കിയാവ് നശിപ്പിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ അവൻ വീണ്ടും പണിതു. ബാലിന് ബലിപീഠങ്ങൾ ഉണ്ടാക്കി ഇസ്രായേൽ രാജാവായ ആഹാവ് ചെയ്ത പോലെ ഒരു അശ്ശേര പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ച് ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. യെരുശലേമിൽ ഞാൻ എന്റെ നാമം സ്ഥാപിക്കുമെന്ന് യഹോവ കൽപ്പിച്ചിരുന്ന യഹോയുടെ ആലയത്തിലും അവൻ ബലിപീഠങ്ങൾ പണിതു. യഹോയുടെ ആലയത്തിന്റെ 2 പ്രാകാരങ്ങളിലും അവൻ ആകാശത്തിലെ സകല സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ മകനെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും മുഹൂർത്തം നോക്കുകയും ആവിചാരം പ്രയോഗിക്കുകയും വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയും ചെയ്തു. യഹോവയെ കൊവിട്ടുപാൻ തക്കമണ്ണം അവൻ അനിഷ്ടമായുള്ളത് പലതും ചെയ്തു. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന യെരുശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോട് അവന്റെ മകനായ ശലോമോനോട് മരളി ചെയ്തത് ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശ്ശൂര പ്രതിഷ്ഠകളിൽ അവൻ പ്രതിഷ്ഠിച്ചു. ഞാൻ അവരോട് കൽപ്പിച്ചതൊക്കെയും എന്റെ ദാസനായ മോശ അവരോട് കൽപ്പിച്ച സകലനായ പ്രമാണവും അനുസരിച്ച് നടക്കേണ്ടതിന് അവർ ശ്രദ്ധിക്ക മാത്രം ചെയ്താൽ ഇനി ഇസ്രായേലിന്റെ കാൽ അവരുടെ പിതാക്കന്മാരുടെ ഞാൻ കൊടുത്ത ദേശം വിട്ടലയുവാൻ ഇടവരുത്തുകയില്ല എന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ കേട്ടനുസരിച്ചില്ല. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ച് ജാതികളെക്കാളും അധികം ദോഷം ചെയ്യുവാൻ മനശ്ശെ അവരെ തെറ്റിച്ചു കളഞ്ഞുമാകിയാൽ യഹോവ പ്രവാചകന്മാരായ തന്റെ ദാസന്മാർ മുഖാന്തരം അരുളിച്ചതെന്നാൽ യഹൂദ രാജാവായ മനശ്ശെ തനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന അമോര്യർ ചെയ്ത സകലത്തെക്കാളും അധികം ദോഷമായി മ്ലേച്ഛതകൾ പ്രവർത്തിച്ചിരിക്കും തന്റെ വിഗ്രഹങ്ങളെ കൊണ്ട് യഹൂദയെ പാപം ചെയ്യിക്കാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ പ്രകാരമരളി ചെയ്യുന്നു. കേൾക്കുന്ന ഏവന്റെയും ചെവി രണ്ടും മുഴങ്ങത്തക്കമണ്ണോളാണ് അർത്ഥം. ഞാൻ യെരുശലേമിന് യഹൂദയ്ക്ക് മരുതും. ഞാൻ യെരുശലേമിൽ സമരിയുടെ അളവ് മൂലം ആഹാബ് ഗൃഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം കമിഴ്ത്തി വെക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ യെരുശലേമിനെ തുടച്ചുകളയും. എന്റെ അവകാശത്തിന്റെ ശേഷിപ്പ് ഞാൻ തിരിച്ചവരെ അവരുടെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിക്കും. അവർ തങ്ങളുടെ സകല ശത്രുക്കൾക്ക് കവർച്ചയും കൊള്ളയുമായി തീരും. അവരുടെ പിതാക്കന്മാർ
നിശ്രമയിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവർ എനിക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു എന്നെ കോപിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്രയുമല്ല, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യേണ്ടതിന് മനുഷ്യ യഹൂദയെ കൊണ്ട് ജയിച്ച പാപം കൂടാതെ അവൻ എരിശലേമിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറപ്പാൻ തക്കവണ്ണം കുറ്റമില്ലാത്ത രക്തവും ഏറ്റവും വളരെ ഖിന്നിച്ചു. മനുഷ്യരുടെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പാപവും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മനുഷ്യ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അരമണിയുടെ തോട്ടത്തിൽ ഉസയുടെ തോട്ടത്തിൽ തന്നെ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആമോൻ അവന് പകരം രാജാവായി. ആമോൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവൻ 22 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം എരിശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മെസില്ലേമെത്ത് എന്ന പേർ. അവൾ യദ്ബാക്കാരനായ ഹാരൂസിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ മനസ്സിൽ ചെയ്ത പോലെ യഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. തന്റെ അപ്പൻ നടന്ന വഴിയിലൊക്കെയും നടന്നു. തന്റെ അപ്പൻ സേവിച്ച വിഗ്രഹങ്ങളെയും സേവിച്ചു നമസ്കരിച്ചു. അങ്ങനെ അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ ഉപേക്ഷിച്ചു കളഞ്ഞു. യഹോവയുടെ വഴിയിൽ നടന്നതുമില്ല. എന്നാൽ ആമോന്റെ ഭൃത്യന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ അരമനയിൽ വെച്ച് കൊന്നു കളഞ്ഞു. എന്നാൽ ദേശത്തെ ജനം ആമോൻ രാജാവിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെ ഒക്കെയും കൊന്നു. ദേശത്തെ ജനം അവന്റെ മകനായ യോശിയാവെ അവന് പകരം രാജാവാക്കി. ആമോൻ ചെയ്തുകൊണ്ട് മറ്റുണ്ട് വൃത്താന്ത പുസ്തകങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഉസയുടെ തോട്ടത്തിലെ അവന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ക്രീശാവ് അവന് പകരം രാജാവായി. ക്രീശാവ് ആഴ്ച തുടങ്ങിയപ്പോൾ അവൻ 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരുശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യദീദ എന്ന് പേർ. അവൾ ബാക്കത്തുകാരനായ ആദാവിന്റെ മകളായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായി ഉള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. രാജാവിന്റെ 18 ആണ്ടിൽ രാജാവ് മെസുല്ലാമിന്റെ മകനായ അസുല്ലാമിന്റെ മകനായ ഷാഫാൻ എന്ന രാജസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ച് പറയിച്ചു. എന്തെന്നാൽ ഇനി മഹാപുരോഹിതനായ ഹിസ്കിയാവിന്റെ അടുക്കൽ ചെല്ലുക. യഹോവയുടെ ആലയത്തിൽ തിരിഞ്ഞു വരുന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ. അവർ അതാ യഹോവയുടെ ആലയത്തിലെ വിചാരകനായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർ ദേവോയ്ക്കാലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആചാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിന്റെ അറ്റകുറ്റപ്പണിയും മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിന് കൊടുക്കട്ടെ. എന്നാൽ ദ്രവ്യം കയ്യേറ്റ് വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട. അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. മഹാപുരോഹിതനായ ഹിൽക്കിയവരായ കായസക്കാരനായ ഷാഫാനോട് ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു. അവൻ അത് വായിച്ചു. രാജസക്കാരനെ ഷാഫാൻ രാജാവിന്റെ അടുക്കൽ ചെന്ന രാജാവിനോട് ആലയത്തിൽ കണ്ട ദ്രവ്യവടിയങ്ങൾ പെട്ടിയൊഴിച്ചു എടുത്തു. യഹോവയുടെ ആലയത്തിൽ വിചാരകനായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു. ഹിൽക്കിയ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നു എന്ന് രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു. ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. രാജാവ് ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി. രാജാവ് പുരോഹിതനായ ഹിൽക്കിയാവോടും ഷാഫാന്റെ മകൻ ഹൈക്കാമിനോടും മിഖായാവിന്റെ മകൻ അക്ലോറിനോടും രാജസക്കാരനായ ഷാഫാനോടും രാജവൃദ്ധനായ ആസയോടും നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളൊക്കെയും കുറിച്ച് എനിക്ക് ജനത്തിനും എല്ലാ യഹൂദയ്ക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിപ്പീൻ. നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെ ഇവനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ വിദഗ്ധന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായികൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഹിൽക്കിയ പുരോഹിതനും അഹീക്കാമും അക്ലോരും ഷാഫാനും ആസായും അർഹസിന്റെ മകനായ ചുക്കയുടെ മകനായി രാജവസ്ത്രവിചാരകനായ ഷൽമോന്റെ മകൾ ഭാര്യ ഹുൽദാ പ്രവാചകിയുടെ അടുക്കൽ ചെന്നു. അവളെ എരിശിലേമിൽ 2 ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് സംസാരിച്ചു. അവൾ അവരോട് പറഞ്ഞത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളെ
എന്റെ അടുക്കൽ അയച്ച അവനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിന് നിവാസികൾക്കും യഹൂദ രാജാവ് വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെ മനട്ടം വരുത്തും. അവൻ എന്നെ ഉപേക്ഷിച്ചു, തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരുത്തക്കവണ്ണം അന്യ ദേവന്മാർക്ക് ധൂപം കാട്ടിയത് കൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്തിന്റെ നേരെ ജ്വലിക്കും, അത് കെട്ടുപോകുകയില്ല. എന്നാൽ യഹോവയോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ സമ്പന്നത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിഷയമായി തീർന്നുവെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരുളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയമലിഞ്ഞു. നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പിൽ കരയുകയും ചെയ്തത് കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തോളും, നീ സമാധാനത്തോടെ നിന്റെ കലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിന് വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ട് കാണുകയില്ല. അവർ രാജാവിനോട് ഈ മറുപടി ബോധിപ്പിച്ചു. അനന്തരം രാജാവ് ആളയച്ച് അവർ യഹൂദയിലും യെരുശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടി വരുത്തി. രാജാവും സകല യഹൂദ പുരുഷന്മാരും യെരുശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെല്ലാം അവർ കേൾക്കെ അവർ വായിച്ചു. രാജാവ് തൂണിലരികെ നിന്നും കൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ ദിവസത്തിൽ ചോദിച്ചു. രാജാവ് മഹാപുരോഹിതനായ ഹിൽക്കിയാവോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാത്തു നിൽക്കുന്നവരോടും ബാലിനും അശേരിക്കും ആകാശത്തിലെ സർവ്വ സൈന്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. യെരുശലേമിന് പുറത്ത് ഹിദ്രോൻ പ്രദേശത്ത് വെച്ച് അവയെ ചുട്ടു. ചാരം ബേഥേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരുശലേമിന്റെ ചുറ്റിനുള്ള പൂജാഗിരികളും ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരിക്കുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞ ശിവരാപ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് യെരുശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിലരിയിലേക്ക് കൊണ്ടുചെന്ന കിദ്രോൻ കട്ടി തീരയിൽ തീയിൽ വെച്ച് ചുട്ടുകളഞ്ഞ് പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിന്മേലിട്ട് കളഞ്ഞു. സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവയുടെ ആലയത്തിലുള്ള പുരുഷന്മാര് വയുധനക്കാരെ വീടുകളിലും അവരെ ഇടിച്ചു കളഞ്ഞു. അവർ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി. ഗവ മുതൽ ബേർശേബ വരെ പുരോഹിതന്മാർ രൂപം കാട്ടിയിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി. പട്ടണവാതിൽ പ്രവേശന തിങ്കലടത്ത് ഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളിലുള്ള പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു. എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ ജെറുസലേമിലുള്ള യഹോവയുടെ യാഗപീഠത്തിൽ കയറിയില്ല. അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ. ആരും തന്റെ മകനെയോ മകളെയോ മേലജ്ഞനത്തിന് പ്രവേശനം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബെൻഹിന്നോത്ത് താഴ്വരയിലെ ദഹന സ്ഥലവും അവർ അശുദ്ധമാക്കി. യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിങ്കൽ വളപ്പിനകത്ത് നാഥാൻ മേലേക്ക് എന്ന ഷർദന്റെ അരക്കരി യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രദർശിപ്പിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവർ നീക്കി സൂര്യരേഖങ്ങളെ തീവിലെത്തിയിട്ട് കളഞ്ഞു. യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികളുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശേഹോയുടെ ആലയത്തിൽ രണ്ട് പ്രാകാരങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി. അവയുടെ പൊടി കിദ്രോൻ തോട്ടിലിട്ട് കളഞ്ഞു. യെരുശലേമിനരികെ നാശപർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത് ഇസ്രായേൽ രാജാവായ സലോമോൻ സിദോന്യരുടെയും മ്ലേച്ഛബിംബവുമായ അസ്തോദ്രേയസിനും മോവാബ്യരുടെ മ്ലേച്ഛബിംബവുമായ കെമോശിനും അമോര്യരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോമിനും പണിതിരുന്ന പൂജാഗിരികളൊക്കെയും രാജാവ് ശുദ്ധമാക്കി. അവർ വിശുദ്ധ വിഗ്രഹസ്തംഭങ്ങൾ അവരെ വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു അശ്വരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവർ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ടും നിറച്ചു. അത്രയുമല്ല, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന നേബാത്തിന്റെ മകനായ യെരബിയാം ബേഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു. പൂജാഗിരി
അവൻ ചുട്ടുപൊടിയാക്കി അശോര പ്രതിഷ്ഠകളെയും ചുട്ടുകളഞ്ഞു. എന്നാൽ യോശിയാവ് തെരഞ്ഞെടുത്തു നോക്കിയപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ടാണ്. വെച്ച് കല്ലറകളിൽ നിന്ന് നിർത്തികളെ എടുപ്പിച്ചു ഈ കാര്യം മുന്നറിയിപ്പിച്ചിരുന്ന ദൈവപുത്ര പുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേലിട്ടു ചുട്ടു അത് അശുദ്ധമാക്കി കളഞ്ഞു. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു വാർഷമോ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വിലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാദരത്തിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച കൂറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനൊരു പ്രാർത്ഥന നമുക്ക് നൽകി ഈ ഒരു കൂട്ടായ്മയിൽ മനസ്സുകൊണ്ട് നമ്മളെ ബന്ധിപ്പിക്കുവാൻ ഇടയാക്കി തീർത്ത തമ്പുരാനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ദൈവം പാകെ അർപ്പിക്കുന്ന ഗീതങ്ങളും സ്തോത്രങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹത്തോടും വിനയത്തോടും ആദരവോടും സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്യ മാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്വർഗത്തിൽ നിന്ന് ദൈവം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അർപ്പിക്കുന്ന യാതനകളും അപേക്ഷകളും ഒക്കെ തമ്പുരാൻ സ്വീകരിക്കത്തക്കവണ്ണം വിശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടി നന്മയുള്ള മനസ്സോടുകൂടി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും വീരങ്ങളിൽ നിന്ന് തമ്പുരാൻ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ നിന്ദഗീതം പോലെ തന്നെ നിത്യം നടത്തിയിടണമേ എന്നാരംഭിക്കുന്ന ഗീതം ദൈവമാ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം.
നിന്ദഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ.
Amen. പിതാവിനും പുത്രനും പരിസരവും സ്തുതി. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ കൃപകർഞ്ഞോര്യമേ നിനക്ക് സമാധാനം. ഭാഗ്യമോശോല പോലെ പ്രോഹോ കീശോ മാർത്തമാതൃകയായ പോലെ അന്തരീകരണങ്ങളാ ഞങ്ങൾ നിന്നെ കാണുവാനും തിരുമുറിവുകളെ അറിവാനും തൃക്കൈകളുടെ തൃക്കാലുകളുടെ മുകളെ ആണിപ്പഴുകളെ പറ്റി വിസ്മയിപ്പാനും തിരുവിലാവിനെ കുത്തി തുറന്ന കുതത്തിന്റെ ശതത്തെ കുറിച്ച് അത്ഭുതപ്പെടുവാനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്ന് തന്നെ ഹിന്ദുത്വമായ പോലെ സംബന്ധിച്ചായിട്ട് പറയുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ പരിശുദ്ധനായ മാർത്തമാതൃകയുടെ ഓർമ്മ ദിവസത്തെല്ലാം തിരുസന്നിധിയിലെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളും സ്തോത്രങ്ങളും പോഴ്ചകളും നിന്നെ ആനന്ദിപ്പിക്കുമാറാകണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെ ഞങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കും മോചനം നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നിന്റെ ഇഷ്ടമായ മാത്രമാതൃകയുടെ പ്രാർത്ഥനയാ നിന്റെ ജനസേവാക്കിയും വിലയേറെ പരിരക്ഷത്താൽ വിലക്കി കൊണ്ടിട്ടുള്ളതിന്റെ അവകാശത്തെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നിന്റെ ശോഭിത മണവറയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയ സ്തോത്രം സമർപ്പിക്കുന്നു.
ശ്രീയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധികരായ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും നമുക്ക് ധന്യമാകുന്ന ഈ ദിവസം ഒരുമിച്ച് മനസ്സുകൊണ്ട് സംഗമിക്കുവാൻ, ക്രിസ്തുവിന്റെ ചുവട്ടിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും സംഗമിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ശരീരം കൊണ്ട് വ്യക്തിത്വ സ്ഥലങ്ങളിലാണെങ്കിലും മനസ്സുകൊണ്ട് ഒരേ സ്നേഹത്തോടും ഒരേ മനസ്സോടും ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തിന്റെ പ്രത്യേകത മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ 3. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കാനോലിക പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ആ പ്രാർത്ഥന നമ്മൾ ഉരുവിടുകയും ചെയ്യുന്നു. പരിശുദ്ധ മാർത്തോമാ സ്ലീഹ അദ്ദേഹം ഈ ഭാരതത്തിൽ വന്ന് അദ്ദേഹം ക്രിസ്തുവിന്റെ സുവിശേഷം ഭാരതമണ്ണിൽ ഘോഷിച്ച് ഭാരതത്തിലുള്ള വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് ഉയർത്തുവാൻ താൻ കാണിച്ച ആ സമർപ്പണ ജീവിതം, അത് പര്യവസാനിച്ച് തന്റെ ശരീരം ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടതിന് ശേഷം തന്റെ ഭൗതിക ശരീരം എടസയിലേക്ക് കൊണ്ടുപോയ ആ വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധ സഭ ദുഃഖറോറ പെരുന്നാൾ എന്ന് ആദരവോടുകൂടി പരിശുദ്ധ മാർത്തോമാസ്ലീഹായെ ഓർക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അപ്പനാ മാർത്തോമാസ്ലീഹ. കാരണം വേദവസ്തുവത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, വിശ്വാസത്തിൽ ആര് ജനിക്കുന്നുവോ ആ ജനിപ്പിക്കുന്ന വ്യക്തി അവരുടെ പിതാവാണ്. ഒരുപക്ഷെ നമ്മൾ എത്ര പേര് മർത്തോമാ സ്ലീഹായുടെ ആ ഒരു പിതൃത്വം നമ്മള് വൈകാരിക മനോഭാവത്തോടുകൂടി എടുത്തിട്ടുണ്ടെന്നുള്ള എനിക്ക് സംശയമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അത് എടുക്കേണ്ടതാണ്. ഓരോ ദേശത്തും അവിടെ സുവിശേഷം ഘോഷിച്ച പിതാക്കന്മാർ തന്നെയാണ് ആ ദേശത്തിന്റെ ആത്മീയ ദേശീയ പിതാവ്. ആ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ഈ സഭയുടെ ഈ സഭയ്ക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ് മർത്തോമാ സ്ലീഹ. മാത്രമല്ല മർത്തോമാ സ്ലീഹായുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാടുണ്ട്. വേദോത്സവത്തിൽ 12 സ്ലീഹന്മാരിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട സ്ലീഹന്മാരിൽ കാണപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് മർത്തോമാ സ്ലീഹ. കർത്താവിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്റെ ധീരതയോടെ തന്റെ വിശ്വാസം പ്രകടിപ്പിക്കുകയും ജെറുസലേമില് തന്റെ നമ്മുടെ കർത്താവിന്റെ അന്ത്യനാളുകളിൽ കർത്താവ് പോകാൻ ഒരുങ്ങുമ്പോൾ എല്ലാ ശിഷ്യന്മാരും അവിടെ ഉണ്ടാകുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു വടിയൊക്കെ കാണിച്ചപ്പോൾ ധൈര്യമായിട്ട് 12 പേരെ ബാക്കി 11 പേരെ ശക്തിപ്പെടുത്തിയതാണ്. ധൈര്യമായിട്ട് പോകുക, അവനോടുള്ള മരിപ്പാൻ നമ്മൾ ഒരുങ്ങണം, നമ്മൾ ഞാൻ തയ്യാറ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണഗതിയിൽ മർത്തോമാ സ്ലീഹായുടെ ഉള്ളിൽ ഒരു പൊള്ളത്തരത്തിന്റെ പൊങ്കച്ചതത്തിന്റെ ഭാവത്തിലായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ കർത്താവ് തിരുത്തിയനുമായിരുന്നു. പക്ഷേ മർത്തോമാ സ്ലീഹായുടെ ഉള്ള് കൃത്യമായിട്ട് അറിയുന്ന കർത്താവ് അതിനെ ആദരിക്കുകയും ചെയ്തു. അത്രമാത്രം ധീരോത്ഥമായ വിശ്വാസം ശിഷ്യ സമൂഹത്തിന് മുമ്പാകെ ലോകത്തിൽ കാണിച്ച ഒരു പരിശുദ്ധ സ്ലീഹായാണ് മർത്തോമാ സ്ലീഹ. മർത്തോമാ സ്ലീഹായുടെ ഒരു പോരായ്മ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ പുനരുത്ഥാനം ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യ സമൂഹത്തിന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമുക്കറിയാം മർത്തോമാ സ്ലീഹ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള 10 സ്ലീഹന്മാരും യൂദായിലല്ലോ, ബാക്കിയുള്ള 10 സ്ലീഹന്മാരും മർത്തോമാ സ്ലീഹായോട് ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ വിരഹ അല്ലെങ്കിൽ നഷ്ട ദുഃഖത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, പ്രസ്താവനയാണ്. അവന്റെ ആണിപ്പഴുതുള്ള കൈകൾ കാണുകയും അതിന് വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം ബാക്കിയുള്ള ശിഷ്യന്മാർ കർത്താവിനെ കണ്ടു, എനിക്ക് കാണാൻ സാധിച്ചില്ല. അവരാഴമായ വേദനയിലാണ് മർത്തോമാ സ്ലീഹ അത് പറയുന്നത്. പിന്നെ മാത്രമല്ല ചിലപ്പോൾ ഈ ബാക്കിയുള്ള സ്ലീഹന്മാരെ അത്രകണ്ട് വിശ്വസിക്കാൻ മർത്തോമാ സ്ലീഹ തോന്നിക്കാണത്തില്ലായിരിക്കും. പോട്ടെ, അത് നമുക്ക് അതിനെപ്പറ്റി അറിയുകയല്ല. എന്തുതന്നെയാണെങ്കിലും എനിക്ക് എന്റെ കർത്താവിനെ കാണണം. ആ ആഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് രണ്ടാമത് മർത്തോമാ സ്ലീഹ ഈ വാസ്തവത്തിൽ മർത്തോമാ സ്ലീഹ മാത്രമൊന്നുമല്ല, ഒരു ശിഷ്യന്മാരെ ആദ്യം വിശ്വസിച്ചില്ല. മർക്കോസിനെ തീർച്ചയായിട്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ശിഷ്യന്മാരെ വിശ്വസിക്കാത്തതുകൊണ്ട് കർത്താവ് ശാസിച്ചതായിട്ട് പറയുന്നുണ്ട്. ആദ്യ ഒരു ഭൂതത്തെ കാണുന്ന പോലെ അല്ല ശിഷ്യന്മാരും കണ്ടത്, മർത്തോമാ സ്ലീഹ മാത്രമൊന്നുമല്ല. പിന്നെ സുവിശേഷകർക്ക് അങ്ങനെ എഴുതാൻ തോന്നിക്കാണുമായിരിക്കും. എന്തുതന്നെയാണെങ്കിലും രണ്ടാമത്തെ പ്രാവശ്യം മർത്തോമാ സ്ലീഹായ്ക്ക് ആ ദർശനം ക്രിസ്തു നൽകുമ്പോൾ മർത്തോമാ സ്ലീഹ ഒരു ശിഷ്യന്മാരും കർത്താവിനെ കണ്ടപ്പോൾ പറയാത്തതാണ് മർത്തോമാ സ്ലീഹ. വേദോത്സവത്തിലെ സുവിശേഷത്തിലെ ഏറ്റവും പ്രാധാന്യം വളരെ യുണീക് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മർത്തോമാ സ്ലീഹ പറഞ്ഞത്, എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന്. യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ഒരുപക്ഷെ സമസ്ത ദൈവവിശ്വാസങ്ങളും പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിൽ ആശ്രയിച്ച് ലോകം കണ്ടത് ഈ മർത്തോമാ സ്ലീഹ പറഞ്ഞ ഈ വളരെ ഉള്ളിൽ നിന്നുള്ള ഈ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ള യാതൊരു സംശയവുമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് പത്രോസ് മർത്തോമാ സ്ലീഹ എന്ന് പറയും, യാതൊരു സംശയവുമില്ല അതിനകത്ത്. പിന്നെ മർത്തോമാ സ്ലീഹയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവ് ആരെങ്കിലും ഒരു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ 10-20 വർഷം മുമ്പ് ഒരു പാത്ര കേസ് ചൂണ്ടിക്കാണിച്ചതാണ്. നമുക്കറിയാം മർത്തോമാ സ്ലീഹ പട്ടത്തില്ലെന്ന് അല്ലേ. കാരണം കർത്താവിന് ശിഷ്യന്മാരെ ശാസിക്കാം, തിരുത്താം, കാരണം അതിനുള്ള അധികാരം കർത്താവിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും ഈ 12 ശിഷ്യന്മാരെ ശാസിക്കാനും തിരുത്താനും അധികാരമില്ല. കാരണം അതറിയാവോ? കാരണം അവർ അതുപോലെ ജീവിച്ചവരാ. അപ്പൊ ഈ കൃമിയായ മനുഷ്യരൊക്കെ ഇതുപോലുള്ള വിശുദ്ധന്മാരെ തിരുത്താനും അവർക്ക് പട്ടത്തമില്ലെന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അവരായിരിക്കുന്ന അടിസ്ഥാന ഇളകും, ഇളകൊണ്ടിരിക്കുക, സംശയമൊന്നുമില്ല അതിനകത്ത്. അതുകൊണ്ട് അവരെ ഒന്ന് ചോദ്യം ചെയ്യാനും അവരെ കുറ്റപ്പെടുത്താനും ഈ സാധാരണക്കാരൻ നമ്മളൊന്നുമല്ല. കാരണം അതുപോലെ ജീവിച്ച് ക്രിസ്തു, പ്രത്യേകിച്ച് മർത്തോമാ സ്ലീഹ എന്ന് പറയുന്നത് ഏറ്റവും വിദൂരമായ ഭാരതത്തിൽ വന്ന് അത് നരഭോജികൾ എന്ന് കാണുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ വന്നിട്ടാണ് ഒരു അതായത് ക്രൈസ്തവ വിശ്വാസമായിട്ടുള്ള യഹൂദമതമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ലാത്ത ഒരു കൂട്ടായ്മയിൽ വന്നുകൊണ്ടാണ് ആ ജനങ്ങളെ ക്രിസ്തുവിൽ ഉദ്ധരിക്കുവാൻ കൊണ്ടടയാക്കി തീർത്തത്. ഇന്ന് നമുക്കറിയാം ലോകത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുണ്ടെങ്കിലും അധികമൊന്നും വളർന്നിട്ടില്ലെങ്കിലും ഏറ്റവും രൂഢമൂല്യമുള്ള ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ശ്രേഷ്ഠ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഉറപ്പുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യമാണ് ഭാരതത്തിൽ, പ്രത്യേകിച്ച് മലങ്കര പ്രവർത്തന സഭ. യാതൊരു സംശയമില്ല അതിനകത്ത്. ഏറ്റവും കൂടുതൽ വിശ്വാസവും അല്ലെങ്കിൽ പാരമ്പര്യങ്ങളും അതിന്റെ തനതായ നന്മകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു വാരം ഇത്രയും വർഷങ്ങൾ പിന്നിട്ടും 2000 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഉള്ള വിശ്വാസികൾ അത് ഭംഗിയായിട്ട് കാത്തുസൂക്ഷിക്കുകയും ലോകം മൊത്തം വളരുന്ന രീതിയിൽ ഒരു ചെറിയ സമൂഹമായിട്ട് വളർന്നെങ്കിലും അത് ലോകം മൊത്തം പടർന്നു പന്തലിക്കത്തക്കവണ്ണം അത് ഊർജം ലഭിച്ചതിന്റെ പിന്നിൽ മർത്തോമാ സ്ലീഹായ ഭാഗീയ അവിത്തിന്റെയും അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നും ആ പിതാവ് അർപ്പിക്കുന്ന മധ്യസ്ഥരുടെ പ്രതിഫലനമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ആ പിതാവിന്റെ ഓർമ്മ അനുസ്മരിക്കുമ്പോഴ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ആ മഹാപരിശുദ്ധന്റെ മധ്യസ്ഥത ഈ സഭയ്ക്ക് എന്നും ഇതുവരെയും കാവലാണ്. അത് ഇതുപോലെ കാവലാണെന്നുള്ളത് ഇന്ന് സഭ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. തുടർന്നും ആ പിതാവിന്റെ മധ്യസ്ഥത മലങ്കര സഭയ്ക്ക് കാവലാകട്ടെ. വാസ്തവത്തിൽ ദൈവമാതാവ് കഴിഞ്ഞാല് ഏറ്റവും പ്രാധാന്യമായിട്ട് ഈ സഭ ഓർക്കേണ്ടത് മർത്തോമാ സ്ലീഹായാണ്. December 19 കുന്തമേറ്റ് മൈലാപ്പൂരിൽ വെച്ച് അതിനുശേഷം 21 December 21 അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്നത്. ഒരുപക്ഷെ ഈ കൊറോണ പെരുന്നാൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം December 21 എന്ന് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥത എന്നും കാവലായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രസംഗത്തിന് ഒരു അച്ഛൻ ഏൽപ്പിച്ചിരുന്നെങ്കിലും സൗകര്യപ്രദമായിട്ട് അച്ഛനെ ലഭിച്ചില്ല. ഇന്ന് രാവിലെയാണ് അച്ഛൻ അസൗകര്യം പറയാനായിട്ട് കഴിഞ്ഞത്. മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഞാൻ തന്നെ പ്രസംഗിക്കാൻ വിചാരിക്കുന്നു. പ്രസംഗത്തിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ 155 സുവിശേഷങ്ങളിലെ 155 നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നുള്ള ഗീതം ദൈവമാ സമർപ്പിച്ചു.
നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു, നിൻ ദാനം ഞാൻ Oh.
തിരിച്ചറിഞ്ഞു
ാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തെ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് ഒരു സ്നേഹമുള്ള ഒരു വൈദികന് ഇന്ന് പ്രസംഗിക്കാനായിട്ടിരുന്നെങ്കിലും ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അച്ഛന് പെട്ടെന്ന് അസൗകര്യം ഉണ്ടായത്. അടുത്ത ആഴ്ച വല്ലതും അച്ഛനെ പ്രസംഗിക്കാന്ന് പറഞ്ഞ് പെട്ടെന്ന് മറ്റാരെയും കിട്ടിയില്ല. അതിനുശേഷം അവരുടെ അച്ഛന്മാരെ വിളിച്ചെങ്കിലും അവർക്കൊക്കെ അസൗകര്യമായതുകൊണ്ട് ഞാൻ തന്നെ പ്രസംഗിക്കാം എന്ന് ദൈവത്തിൽ ശരണപ്പെടുക. പെട്ടെന്ന് ആരെങ്കിലും ഇല്ലെങ്കിൽ പ്രസംഗിക്കത്തക്കോണമുള്ള വലിയ വൈദഗ്ധ്യമൊന്നും എനിക്കില്ലെങ്കിലും ഞാൻ ഇറങ്ങാൻ നേരത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു പ്രത്യേക വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു വാക്യം എടുത്തുകൊണ്ട് ഞാൻ പ്രസംഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സുപരിചിതമായ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകം 14 അധ്യായമാണ്. ഉൽപ്പത്തി പുസ്തകം 12, 13, 14, 15 ഈ അധ്യായങ്ങള് വേദപുസ്തകത്തിൽ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു ഒരു വ്യക്തിയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഭാഗമാണ്. അറിയാം ആരാന്നുള്ളത്? വിശ്വാസികളുടെ പിതാവെന്ന് ലോകം ആദരിക്കുന്ന, എന്നും ആദരിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാമിന്റെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. ഏതൊരു വിശ്വാസിയും ഒരുപക്ഷെ വളരെ ശ്രദ്ധയോടെ വായിക്കുകയും ആത്മീയ ജീവിതത്തിൽ അനുകരിക്കാൻ ഒരുപാട് നന്മകൾ മാത്രമുള്ള ഒരു വ്യക്തിത്വം അബ്രഹാമിന്റെ. അബ്രഹാമിന്റെ വിശ്വാസത്തെ പറ്റിയോ അദ്ദേഹം കാണിച്ച ദൈവഭക്തിയെ പറ്റിയോ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഈ അബ്രഹാമിന്റെ ജീവിതവുമായിട്ട് നമ്മൾ വായിച്ചും പറഞ്ഞ് കേട്ടും ഒക്കെ ആ വിശ്വാസത്തിന്റെ തീക്ഷണ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് പറയാറില്ലെങ്കിലും എന്റെ മനസ്സിൽ തോന്നിയ ഒന്ന് രണ്ട് ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകം 14 അധ്യായം അബ്രഹാമിന്റെ ജീവിതത്തിൽ സുപ്രധാന സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ അബ്രഹാമിനെ പറ്റി വിശദീകരിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടല്ലേ. ഒന്ന്, അബ്രഹാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിശ്വാസികളുടെ പിതാവെന്ന് എല്ലാവരും പറയും. പക്ഷെ അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിന് ആലോചന കഴിച്ച് ജീവിതത്തിന്റെ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വിശ്വാസികളുടെ ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിശ്വാസം കാണിച്ചത് അതിനുള്ള കാരണം നമുക്കറിയാം അല്ലേ. സ്വന്തം മകനെ, സ്വന്തം ചോരയിൽ പറഞ്ഞ മകനെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കുവാനായിട്ട് മടി കാണിക്കാതെ അത്രമാത്രം വിശ്വാസം ലോകത്തിൽ കാണിച്ച വ്യക്തിയാണ് അബ്രഹാം. എന്നാൽ ഇങ്ങനെ ഈ വിശദാംശങ്ങൾ അബ്രഹാമിന്റെയൊക്കെ ഒരു ഭാവമാണ്. എന്റെ അബ്രഹാമിന് മറ്റൊരു ഭാവം ഉണ്ടായിരുന്നു കേട്ടോ. അബ്രഹാം വിശ്വാസികളുടെ പിതാവും ഭക്തനും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അദ്ദേഹം വലിയൊരു യോദ്ധാവായിരുന്നു കേട്ടോ. അദ്ദേഹം വളരെ ഒരു യോദ്ധാവാണ്. അധികം യുദ്ധമൊന്നും അബ്രഹാം ചെയ്തിട്ടില്ല, കുറച്ച് യുദ്ധമൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചെയ്ത യുദ്ധത്തിലൊന്നും അബ്രഹാം പരാജയപ്പെട്ടിട്ടില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? അബ്രഹാമിന്റെ ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അബ്രഹാം തന്റെ ജീവിതത്തിൽ വളരെ വളരെ കുറച്ച് യുദ്ധം മാത്രമേ ചെയ്തിട്ടുള്ളൂ, വളരെ പരിമിതമായിട്ടുള്ള. അങ്ങനെയുള്ള ഒരു യുദ്ധത്തിന്റെ കഥയാണ് 14 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഭാഗം തന്നെ അല്ലേ. അബ്രഹാമിന്റെ സഹോദരപുത്രനാൻ ലോത്ത് ദൈവം നമ്പുരാൻ കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് ദൈവം നിയോഗിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ അബ്രഹാമിന് അല്ലെങ്കിൽ ലോത്തിനും ഒരുപാട് ആടുപാടുകളും അതുപോലെ തന്നെ ദാസന്മാരും ദാസികളും ഒക്കെ ഉള്ളതപ്പോൾ അവരുടെ ഇടയിലൊരു സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് അവരുടെ ഇടയിലൊരു വിഭാഗ്യത ഉണ്ടാകാൻ ഇടയാകുമെന്ന് മുന്നമ മനസ്സിലാക്കി, അത് തങ്ങളുടെ സാഹോദരി ബന്ധത്തെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അബ്രഹാം ലോത്തിനോട് പറയുന്നുണ്ട്, അല്ലെ, നമ്മൾ നമ്മുടെ ആളുകള് നമ്മുടെ സമ്പത്ത് നമ്മൾ വഹിച്ചുകൂടാവുന്നതിനപ്പുറമാണ്, ആ ദേശത്തില് വഹിക്കാൻ പറ്റാത്തവർ അധികമായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്നേഹബന്ധത്തിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നതായിരിക്കും നല്ലത് തുറന്നുള്ള നമ്മുടെ ബന്ധത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ലോത്തിനൊരു ദേശം കാണിച്ചിട്ട് നീ എടുത്തോട്ടെങ്കിൽ ഞാൻ പറത്തോട്ടെ, നിനക്ക് ഇഷ്ടമുള്ള ദേശം തെരഞ്ഞെടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ ആ ചരിത്രമൊക്കെ പറയാം, ലോത്ത് തെരഞ്ഞെടുക്കുന്നു. ഏത് ദേശമാണ് ലോത്ത് തെരഞ്ഞെടുക്കുന്നത്? ഏറ്റവും ഫലപുഷ്ടമായ സ്ഥലം അതിനേക്കാൾ ഒരു നീരോട്ടമുള്ള സ്ഥലം അല്ലേ ലോത്ത് കണ്ടു. അങ്ങനെ ഏത് സ്ഥലം എടുത്തത്? സോദോം തെരഞ്ഞെടുക്കുക അല്ലേ. ലോത്തിന്റെ ബുദ്ധി അവിടെ പ്രവർത്തിച്ചു. നമ്മളായിരുന്നല്ലോ അതൊക്കെ തന്നെ ചെയ്യാറ് അല്ലേ. നമ്മളായിരുന്നല്ലേ അബ്രഹാം ചോദിച്ച ചോദ്യം ചോദിക്കത്തൊന്നുമില്ല, നേരത്തെ തെരഞ്ഞെടുക്കുകയുള്ളൂ അല്ലേ. അങ്ങനെ തെരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് സോദോം ഗൊമോറയിൽ സോദോമിൽ താമസിക്കുകയാണ്. ലോത്ത് വാസ്തവത്തിൽ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ അല്ലയോ, ആ ദേശത്തിന്റെ സൗഭാഗ്യം മാത്രമേ ലോത്ത് കണ്ടുള്ളൂ. പക്ഷെ ആ ദേശം ആ ദേശത്തിന്റെ തിന്മയുടെ ഭാഗത്തെ ദർശിക്കാനായിട്ട് ലോത്തിന് സാധിച്ചില്ല. പലപ്പോഴും നമ്മളും ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോഴേ ജീവിതത്തിൽ എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ജോലിക്കപ്പെടുന്നവരാണ് നമ്മൾ അല്ലേ. പലപ്പോഴും നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്തിനെ ആസ്പദമാക്കിയാ? നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ റിട്ടേൺ അല്ലേ, നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്ന് നോക്കിക്കൊണ്ട. തീർച്ചയായിട്ടും ഈ അമേരിക്കയിൽ വരുന്നതിന് പിന്നിലും നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അല്ലേ. നല്ലൊരു ആലോചന ഉണ്ടായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണമോ അമേരിക്ക വരണോ. അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ ഡോളറിന്റെ ആ കൺവേർട്ട് ചെയ്തുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാക്കി. പിന്നെ നല്ല കുഴപ്പമില്ലാത്തൊരു രാജ്യമാണ്, അപ്പൊ നമ്മള് തെരഞ്ഞെടുത്തു ഇല്ലയോ. ഇപ്പൊ തെരഞ്ഞെടുത്തപ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അധികം കണ്ടൊന്നുമില്ല. അപ്പൊ അതിനെ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. അപ്പൊ നമ്മുടെ എല്ലാവരുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും പിന്നിലതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ലോത്തിന് ജയമായിരുന്നോ പരാജയമായിരുന്നോ? പരാജയമായിരുന്നു. കാരണം വലിയ ബുദ്ധി വൈഭവത്തിൽ തെരഞ്ഞെടുത്ത ദേശം വിട്ടോടേണ്ട അവസ്ഥയിലേക്ക് ലോത്ത് വരുന്നുണ്ട് അവസാനമൊക്കെ. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതല്ല. അങ്ങനെ ലോത്ത് തെരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് തെരഞ്ഞെടുത്ത് നാല് ദേശങ്ങൾ ചേർന്നൊരു യുദ്ധം ഉണ്ടാകുക. ആ യുദ്ധത്തെ പറ്റി പറയുന്നത് പതിനാലാം അധ്യായം ഒരു യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. ഈ യുദ്ധം എന്ന് പറയുന്നത് ജാതികളുടെ രാജാക്കന്മാരും അല്ലാത്ത അഞ്ച് രാജാക്കന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. കാരണം അന്നത്തെ യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു രാജ്യം കുറെ വർഷം മറ്റുള്ള രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി കൊണ്ടിരുന്നു. ആ രാജ്യം തോൽപ്പിക്കാത്ത എളുപ്പമല്ലായിരുന്നു. ഏതായാലും 8-9 വർഷമായിട്ട് ഒരു രാജ്യം അവരെ കീഴ്പ്പെടുത്തിയതാണ് പറയുന്നത്. ആ രാജ്യത്തെ കീഴ്പ്പെടുത്താനായിട്ട് തീതാൽ എന്ന് പറയുന്ന ജാതികളുടെ രാജാക്കന്മാർ ചേർന്ന് 4 രാജ്യങ്ങൾ ചേർന്ന് സഖ്യകക്ഷികൾ ചേർന്ന് ഈ 5 രാജ്യങ്ങളെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുക. 4 രാജ്യങ്ങളിൽ ചേർന്ന് 5 രാജ്യങ്ങളെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ആ യുദ്ധത്തിൽ ഈ 4 രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ ജയിച്ചു. കാരണം എന്താ പറയാ കാരണം അവരതികായകന്മാരായിരുന്നു. അങ്ങനെ ഈ 4 രാജ്യങ്ങൾ ചേർന്ന് സോദോം ഗൊമോറ ഉൾപ്പെടെയുള്ള 5 സഖ്യകക്ഷികളെ വളരെ നിർദ്ദയമായി പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ ദേശത്തുള്ള സകലതും അവർ കൊള്ളയടിച്ചു. ഒരു അന്നത്തെ കാലത്ത് ഒരു രാജ്യം മറ്റു രാജ്യത്തെ കൊല ചെയ്യുമ്പോൾ ഇതാണ് നശിപ്പിച്ചു പോകത്തേ ഉള്ളൂ, പക്ഷെ അന്ന് അങ്ങനല്ലായിരുന്നു. അവിടെ കൊള്ളയടിക്കുമായിരുന്നു. കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സകല ധനങ്ങളും അടിച്ചു മാറ്റും. അതോടൊപ്പം തന്നെ അവിടെയുള്ള പുരുഷന്മാരെ ദാസവേല ചെയ്യാനും സ്ത്രീകളെ ദാസ്യവേല ചെയ്യിക്കാനുമായിട്ട് കൊണ്ടുവരുമായിരുന്നു. വളരെ മോശം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അന്നത്തെ കാലഘട്ടത്തില്. അങ്ങനെ ഈ 4 രാജ്യങ്ങൾ ചേർന്ന് അതികായകരായ 4 ജാതികളുണ്ട്, ദ പീപ്പിൾ ദേവർ ജെന്റൈൽസ്. അവർ ചേർന്ന് ഈ 5 രാജ്യങ്ങളെ കൊള്ളയടിക്കുകയും അവിടെയുള്ള മുഴുവൻ ആളുകളെ പിടിച്ച് ദാസിദാസന്മാരെ കൊണ്ടുപോയി. അങ്ങനെയുള്ള ഈ 5 രാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് സോദോം ഗൊമോറ. ഈ സോദോമിലാണ് ആര് വസിക്കുന്നത്? ലോത്ത് വസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലോത്തിനെയും തന്റെ കുടുംബാംഗങ്ങളെയും ഈ 4 രാജാക്കന്മാർ പിടിച്ചോണ്ട് പോയി. ഇതൊന്നും അബ്രഹാം അറിയുന്നില്ല. അങ്ങനെ ഈ രാജ്യത്തു നിന്ന് ഒരാൾ വന്ന് അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരപുത്രനെ ഇതാ ഈ 4 രാജാക്കന്മാർ ചേർന്ന് നിന്റെ സഹോദരപുത്രനായിരിക്കുന്ന ദേശം ആക്രമിച്ചു, നിന്റെ സഹോദരപുത്രനെ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടുകൊണ്ട് അബ്രഹാം എന്താ ചെയ്യുന്നത്? അവിടെ പറയുന്നുണ്ട് തന്റെ സഹോദരനെ ബന്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അബ്രഹാമിന്റെ വികാരം ഉണർന്നു. ഈ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയില് ഞാൻ വെക്കുന്നത്, വാസ്തവത്തില് ഈ അബ്രഹാമിന് പകരം നമ്മളായിരുന്നെങ്കിൽ, ഇതിന് പിന്നിൽ ചരിത്രമുണ്ട് അല്ലേ. ഒരു ദേഹം തെരഞ്ഞെടുക്കാൻ പോയപ്പോൾ ഏറ്റവും സുന്ദരമായ ദേഹം തെരഞ്ഞെടുത്തിട്ട് തന്റെ അപ്പന്റെ ജ്യേഷ്ഠനെ വാസ്തവത്തിൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശവും വലുത് ലഭിക്കേണ്ടതും അബ്രഹാമിനാണ്. പക്ഷെ ഈ സഹോദര പുത്രം എടുത്തുകൊണ്ട് പിരിഞ്ഞങ്ങ് പോവുക, അതെന്നിട്ട് അവിടെ പറയുന്നുണ്ട് അവൻ ദേശമാകെ ദേശം അങ്ങനെ അറ്റം വരെ കൂടാരം മാറ്റി മാറ്റി അടിച്ചു എന്നാ പറയുന്നത്. വാസ്തവത്തിൽ അബ്രഹാമിന് വേണ്ട കണ്ണടയ്ക്കാമായിരുന്നു അത്ര വലിയ കാരണം. നാല് ഈ അഞ്ച് രാജാക്കന്മാരെ രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ നാല് രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ശക്തി കയറി വരാം, അവരെ പരാജയപ്പെടുത്തൽ എളുപ്പമൊന്നുമല്ല. അത്ര എത്തിച്ച് സഹോദരനെ രക്ഷിക്കേണ്ട ശിക്ഷമൊന്നും അബ്രഹാമിന് വേണമെന്നില്ല. ഇവിടെയാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന്റെ വ്യക്തിത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ഒരു ഭാഗത്ത്. സ്വന്തം സഹോദരനെ ഒരു തിന്മയുടെ ശക്തി പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അവനെ സഹായിക്കാൻ കാണിക്കുന്ന ഈ താല്പര്യം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഒരുപക്ഷെ അബ്രഹാം സഹോദരനായിട്ട് മാത്രമല്ല, ഈ സഹോദരൻ അല്ലെങ്കിലും അബ്രഹവുമായിട്ട് ചേർന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിലും അബ്രഹാം അത് കാണിച്ചേനെ. ഈ ഒരു ചിന്തയിൽ നിന്ന് മാറി പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ അപകടത്തിൽപ്പെടുന്നവരുണ്ട്. ഈ അപകടത്തിൽപ്പെടുന്ന സഹോദരങ്ങളെ സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? ഇവിടെ ലോത്തിനെ വേറെ രാജ്യം പിടിച്ചുകൊണ്ടു പോയി എന്നുള്ളതിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ഈ പൈശാചികമായ ശക്തി പിടിച്ചെടുക്കാനായിട്ട് കഴിയുമ്പോൾ നമുക്ക് എത്ര പേര് അവരുടെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ നമുക്ക് പ്രയാസം തോന്നുകയും അവരെ സംരക്ഷിക്കാനുള്ള താല്പര്യം നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വേദന ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴോ ഒരു സ്വന്തം കുടുംബം പോലെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കാനായിട്ട് നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം അബ്രഹാം കാണിച്ച ആ സ്നേഹം, ആ കരുണ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം അതൊരു സഹോദരനെക്കോൾ ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, ആ ഒരു കൂട്ടത്തിൽ പറഞ്ഞവനോടുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹിതനോടുള്ള അല്ലെങ്കിൽ തിന്മയിൽ അകപ്പെടുന്ന ഒരു സ്നേഹിതനോടുള്ള സഹാനുഭൂതിയാണ് അബ്രഹാമിൽ നമ്മൾ കാണുന്നത്. ആ ഒരു സഹാനുഭൂതി നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൂട് നമുക്കുണ്ടാകണം. മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഒക്കെ ജീവിതം നശിപ്പിക്കുന്ന ആളുകൾ അനവധിയുണ്ട്. പലപ്പോഴും നമ്മുടെ ഓർത്തഡോക്സുകാരെ പറ്റി പറയുന്ന ഒരു പരാതി, ആർക്കെങ്കിലും അങ്ങനെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കാറുള്ളതാ പറയുന്നത് അല്ലേ. കാരണം നമുക്ക് തന്നെ അറിയാം നമ്മളൊന്നും പറഞ്ഞാൽ അവർ കേൾക്കുകയല്ലെന്ന് അല്ലേ. ഒരിടത്തിന് പറഞ്ഞ പണ്ടൊരിക്കൽ ഇതുപോലെ ഒരിടത്തിന് ഈ സാധാരണ നമ്മൾ ഈ അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഉള്ളവരെ തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അത് പെട്ടെന്നൊന്നും മാറത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അച്ഛന്മാരുടെ ചുമതലയാണ് ഇതൊക്കെ പറയുക എന്നുള്ളത്, ആ രീതിയിൽ എടുക്കുന്നത്. ആ സമയത്ത് അല്ലാത്ത ഒരാൾ, ഒരു സാധാരണക്കാരനെ, ഒരു മദ്യപിക്കുന്ന ഒരാളെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ എഫക്റ്റീവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പണ്ടെടുത്ത് ഇതുപോലെ എനിക്കറിയാവുന്ന പഴയ ഇടവകയില്ല, ഒരാൾ ഭയങ്കര മദ്യമാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് തോന്നി അദ്ദേഹവുമായിട്ട് സ്നേഹബോധമുള്ള ഒരാളോട് ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നവിടെ ചെന്ന് അവനെ ഒന്ന് ഗുണപ്പെടുത്തണം. ഞാൻ അങ്ങനെ പറഞ്ഞ ഒക്കെ ഞാൻ ഏറ്റവും ഞാൻ പറയുന്ന പരമാവധി ചെയ്യാന്ന് പറഞ്ഞ് ഇവൻ പോയി. അധികം താമസിക്കാതെ തന്നെ ഇവൻ അവനേക്കാൾ വലിയ കൂടുതലായിട്ട് മാറി. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത ചില മനുഷ്യരൊക്കെ എങ്ങനെ, കാരണം അറിയാം, കാരണം ഇവൻ മദ്യപിക്കത്തില്ലെങ്കിലും ഈ മദ്യപിക്കുന്നവൻ ഇവരിൽ വേറെ ചില കുറവുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് പലപ്പോഴും പലരെ തിരുത്താൻ പറ്റാത്തതിന് കുഴപ്പമില്ലെന്നറിയാം, നമ്മളെ ആ രീതിയിലുള്ള സ്നേഹബന്ധത്തിൽ അവരെടുക്കുന്നില്ലെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരാളെ തിരുത്തണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്കൊരു വിശ്വാസത വേണം, അല്ലെങ്കിൽ എന്റെ വേദനയിൽ ആഭാർത്ഥമായിട്ട് എന്നെ തിരുത്താൻ ആഗ്രഹിക്കുന്നവനാണ് അവനെന്നുള്ള ഒരു തോന്നല് നമ്മളെ കൊണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒരാൾ കേൾക്കത്തുള്ളൂ, അല്ലെ നമ്മൾ പറയുന്ന ഒരാൾ കേൾക്കത്തുള്ളൂ. അവരാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരേ സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ, ഒരാളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുക എന്നുള്ളതല്ല, ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ കൊടുക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ എന്നെ ഒരാളെ കേൾക്കത്തക്കവണ്ണം ഒരു ആഴമായ ബന്ധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. ഇവിടെ അബ്രഹാം തന്റെ സഹോദരപുത്രനെ ഒരു തിന്മയുടെ ശക്തി പിടിച്ചുകൊണ്ടു പോയപ്പോൾ അവനെ സംരക്ഷിക്കാൻ അബ്രഹാം കാണിച്ച ഒരു താല്പര്യം, നമ്മുടെ ജീവിതത്തിലും പിശാചു പിടിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരെ തിരിച്ചുവിടുവാനുള്ള ഒരു താല്പര്യങ്ങളിലേക്ക് നയിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ചിത്രം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നത്, വിശ്വാസികളുടെ പിതാവ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ പറ്റാണോ എന്നുള്ളതാണ് അല്ലെ. നമ്മള് പണ്ടൊരിക്കൽ എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങള് അവർക്ക് നമ്മുടെ ഇവിടെ ജനിച്ച് വളരെ ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പൊ അവർ ചോദിക്കും ഒരു ചോദ്യം, അച്ഛാ ദൈവം അബാല്യക്കലെ കൊല്ലാനായിട്ട് പറഞ്ഞു. ഒരു കുഞ്ഞിനെ പോലെ വെച്ചേക്കിട്ട് മുഴുവൻ കൊല്ലാൻ പറഞ്ഞു. അത് ശരിക്കും ഒരു ദൈവിക നീതിയാണോ? അല്ലെ, ഇവിടെ അബ്രഹാമും യുദ്ധത്തിന് വിശ്വാസികളുടെ പിതാവെന്ന് വിശ്വാസത്തിന്റെ ഔന്നത്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് അത്ര അല്ലെങ്കിൽ പോലും ആ ഒരു തലത്തിൽ സമൂഹം കാണുന്ന ഒരു മനുഷ്യൻ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ കെട്ടി പിടിച്ചു പോടുക എന്നുള്ളതാണ്. അങ്ങനെ എന്താ വാളുകൊണ്ട യുദ്ധം ചെയ്യുന്നത്? ചോര വരും, മുറിയും, വരിക്കും, ഇതൊക്കെ നടക്കും യുദ്ധത്തിൽ. അപ്പൊ അബ്രഹാമിനെക്കാളുള്ള മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ? വാസ്തവത്തിൽ ഇവിടെ ഈ കാണുന്ന യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? തിന്മയെ ഇല്ലാതാക്കുന്ന യുദ്ധമാണ് അല്ലേ? അമാലേക്കിനെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഈ അതിന്റെ അകത്ത് ഒരു കുഞ്ഞുപോലും വളർന്നു വരുന്നെങ്കിൽ അത് ഈ ലോകത്തിൽ തിന്മ വളർത്താനുള്ള സാധ്യതയാണ്. ആ സാധ്യത ഇല്ലാതാക്കണം അദ്ദേഹം പറയുന്നത്. കാരണം തിന്മ വളർന്നു വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ഈ നന്മയെ നശിപ്പിക്കാനായിട്ട് ആ തിന്മ എപ്പോഴും ശ്രമിക്കുന്നത്. അതെപ്പോഴും പഴയ അരത്തിൽ നമ്മൾ കൂടുമ്പോൾ കണ്ടുവരുന്ന സംഗതി. അതുകൊണ്ടാണ് ഈ തിന്മയെ നിഗ്രഹിക്കാനായിട്ട് പറയുന്നത്. നമുക്കറിയാമല്ലോ ഏറ്റവും ഭാരത ചരിത്രത്തിലെ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ് മഹാഭാരതം അല്ലേ? മഹാഭാരതത്തില് ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താ? ധർമ്മവും അധർമ്മവും തമ്മിലുള്ളൊരു യുദ്ധമാണ്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഒരിക്കലും അധർമ്മം വിജയിക്കരുത്. അതുകൊണ്ടാണ് ഭഗവാൻ ആറുകൂടെ നിൽക്കുന്നത്, ധർമ്മത്തിന്റെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെ അബ്രഹാം യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യമുള്ള കാരണം അബ്രഹാമിന് അറിയാം അബ്രഹാമിന്റെ ഒരു ആരുണ്ട്? ദൈവമുണ്ടെന്നുള്ളത്. ഈ മഹാഭാരത യുദ്ധം നമ്മൾ കാണുമ്പോൾ അവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഒരിക്കല് ഈ കുരുക്ഷേത്ര യുദ്ധം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ രണ്ടാളുകളും എന്ത് പാണ്ഡവരും പൗരവരും, ഈ പാണ്ഡവരുടെ ഏറ്റവും ഉയർന്ന ആളാണ് ആര്? ധർമ്മപുത്രൻ അല്ലെങ്കിൽ യുധിഷ്ഠിരൻ എന്ന് പറയും. കൗരവരുടെ ഉയർന്ന ആളാണ് ദുര്യോധനൻ. ഈ രണ്ടാളുകൾക്കും അറിയാം ഭഗവാൻ കൂടെ ഉണ്ടെങ്കിലേ വിജയിക്കത്തുള്ളൂ. ഈ രണ്ടാളുകളും ഭഗവാന്റെ അടുത്ത് ആശ്രിതരായി അനുഗ്രഹത്തിനായിട്ട് അടുത്ത് വരിക. വാസ്തവത്തിൽ ആദ്യം വരുന്നതാരാണെന്നറിയാമോ? ദുര്യോധനാണ് വരുന്നത്, യുധിഷ്ഠിരനല്ല. യുധിഷ്ഠിരനാണെന്ന് പറയേണ്ടിയിരുന്നത്, പക്ഷെ ദുര്യോധനാണ് ആദ്യം വരുന്നത്. ദുര്യോധനൻ വന്ന് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ടോ, അല്ലയോ ഭഗവാനെ ഞങ്ങൾ ഇവരുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോവുക, അങ്ങയുടെ സ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഉണ്ടാകണം. അതാ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ വരാം. അധികം താമസിയാതെ തന്നെ യുധിഷ്ഠിരന് വരുന്നുണ്ട്. ഇതേ ആവശ്യം യുധിഷ്ഠിരനും അർപ്പിക്കുകയാണ്, അവിടെ ഞങ്ങളോട് വരണം. വാസ്തവത്തിൽ ഭഗവാൻ ആറുകൂടെ പോകും. കാര്യം ഈ തിന്മയുടെ ഒരു പ്രതീകമാണല്ലോ, അധർമ്മത്തിന്റെ ഒരു പ്രതീകയാണെന്ന് പറഞ്ഞാലും രണ്ടുപേരും ഭഗവാന്റെ അടുത്ത് വന്ന് ശിക്ഷ ചോദിക്കുന്ന ആശ്രിതരാണ് അല്ലെ? ഒരാളെ കളഞ്ഞ് വേള ഒരാളുകൂടെ പോകണം എന്ന് നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളൊരു ചിന്തയാണ്. പക്ഷെ ദൈവത്തിന്റെ ചിന്ത അതല്ല. ദൈവം എന്താണ്? ദുഷ്ടന്മാരുടെ പേരും നീതികത്വരുടെ പേരും ഒരുപോലെ വളവഹിക്കുന്നവരാണ്. അപ്പൊ ഈ ദുര്യോധനം വന്ന് ചോദിച്ചാലും കൃഷ്ണന് സഹായിച്ചേ പറ്റത്തുള്ളൂ. യുധിഷ്ഠിരൻ വന്ന് ചോദിച്ചാലും, കാരണം ഭക്തരല്ലേ, ഭക്തര് സ്നേഹത്തോടെ ഭഗവാന്റെ സാന്നിധ്യം ആവശ്യപ്പെടുമ്പോൾ തള്ളിക്കളയാനൊക്കത്തല്ലോ. ഇതിന് ചിലപ്പം വേനെ ഒത്തിരി എന്താ ലോജിക്കൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ നമ്മുടെ ലോജിക്ക് അല്ലല്ലോ ദൈവത്തിന്റെ ലോജിക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കുഴങ്ങുന്ന ചില നിമിഷമാണ് അല്ലേ? അപ്പൊ ഭഗവാന് ഒരു തീരുമാനമെടുത്തു, രണ്ടുപേരെ വിളിച്ചവരോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് ആഗ്രഹമായിട്ട് വന്നവരാണ്, എനിക്ക് നിങ്ങൾ രണ്ടുപേരെ നിരാശപ്പെടുത്താനൊരു കഴിയത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാം, ഒരു ഭാഗത്ത് ഞാനുമുണ്ട്, മറ്റു ഭാഗത്ത് എന്റെ അസംഖ്യം യുദ്ധസന്നാഹതരായ സേനകളുമുണ്ട്. ആര് എന്നെ ആവശ്യപ്പെടുന്നു, ഞാൻ അവരുടെ കൂടെ നിരായുധനായിട്ടേ നിൽക്കത്തുള്ളൂ, വെറും സേനാളിയായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ, യാതൊരു യുദ്ധവും ഞാൻ ചെയ്യത്തില്ല. പക്ഷെ എന്നെ വേണ്ടാത്തവർക്ക് എന്റെ യുദ്ധ സാമഗ്രികൾ, എന്റെ സേനകളെ മുഴുവൻ, സ്വർഗീയ സേനകളെ മുഴുവൻ തരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഒരു സൈഡിൽ ഭഗവാൻ, വേറൊരു സ്ഥലത്ത് എണ്ണിത്തിട്ടപ്പുഴ വന്നക്കൊണ്ട് സാധിക്കാത്തതിൽ വാളും പരിചയൊക്കെ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ യുദ്ധസേനകളാണ്. ആദ്യം വന്ന ആളിന് ഭഗവാൻ അവകാശം കൊടുക്കുക തെരഞ്ഞെടുക്കാനായിട്ട്. ദുര്യോധനനാ അദ്ദേഹം ആദ്യം ഭഗവാനെ എന്ന് നോക്കി, കയ്യിലൊന്നുമില്ല. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഭഗവാന്റെ ആയുധമേറിയ ആയുധവാഹകരെ നോക്കി. അവിടെ ദുര്യോധനന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഇല്ലയോ, ആയുധമില്ലാത്ത ഭഗവാനെ ആർക്ക് വേണം? അതിനേക്കാൾ നല്ലതാണ് ആയുധമേറിയ ഭഗവാന്റെ സേനകളെ. ഉടനെ എന്ത് ചെയ്തു? ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് ഭഗവാനെ വേണ്ട, സേനകൾ മതി. രണ്ടാമത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുത്തു. യുദ്ധം ഒന്നും പഠിക്കാന്ന് പറഞ്ഞു, എന്റെ ഭഗവാനെ എനിക്ക് സേനകളൊന്നും വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി. ആയുധം എന്തില്ലെങ്കിലും അങ്ങേന്റെ തേരിലിരുന്നാ മതി. നമുക്കറിയാം ഇതിന്റെ ചരിത്രമൊക്കെ അല്ലേ? അവസാനം എന്ത് സംഭവിച്ചു? ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായാൽ മതി, ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലം ജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് അബ്രഹാമിന്റെ യുദ്ധത്തിന്റെ പ്രത്യേകത. അബ്രഹാമിന്റെ യുദ്ധത്തിന്റെ പ്രത്യേകത അതാണ്. അവിടെ പറയുന്നുണ്ട്, മൂന്നാമതായിട്ട് പറയുന്നുണ്ട്, അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഒരു കഥ വായിക്കുന്നതിൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം 5 രാജ്യങ്ങളെ പരാജയപ്പെടുത്തിയ അതികായകരായ 4 രാജാക്കന്മാരുടെ പരാജയപ്പെടുത്താനായിട്ടാണ് ഈ വെറും സാധാരണ മനുഷ്യനെ അബ്രഹാം പോകുന്നത്. അബ്രഹാം പോകുന്നത് ആരെ കൊണ്ട്? വളരെ അവൻ തന്റെ വീട്ടിൽ ജനിച്ച അഭ്യാസികളെ കൊണ്ടുപോകുന്നത്. ആ ഒരു വാക്യത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ. തന്റെ വീട്ടിൽ ജനിച്ച് തന്റെ വീട്ടിൽ താൻ അഭ്യാസം കൊടുത്ത, അല്ലെ താൻ പരിചയപ്പെടുത്ത, ദ ട്രെയിൻ ഇൻ ദ ഹോം. അപ്പൊ ഓർത്ത് നോക്കി, ഈ 318 പേരെ കൊണ്ട് ഈ അബ്രഹാം പോകുമ്പോൾ ഈ സഖ്യകക്ഷികളായ 4 രാജാക്കന്മാരെ രാജ്യങ്ങളെ നിഷ്കരണം പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അബ്രഹാം പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെന്നുള്ളതിനു പോലെ തന്നെ അദ്ദേഹം ഒരു യോദ്ധാവാണ്. ആ യോദ്ധാവാകാനായിട്ട് കാരണം ഈ അബ്രഹാമിന്റെ പേരിൽ സ്വർഗത്തിൽ ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം എവിടെയുണ്ടോ അവിടെ വിജയമാണ്. അവിടെ ആളുകളുടെ ബലത്തിന്റെ ആവശ്യമൊന്നുമില്ല, ദൈവം കൂടെ ഉണ്ടായാൽ മതി. സബർമതി ആശ്രമത്തിൽ നിന്ന് ഉപ്പു സത്യാഗ്രഹത്തിന് പോയ മഹാത്മാഗാന്ധിയുടെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കൂടെ ആളുകൾ കുറച്ചേ ഉള്ളൂ. അവിടെയുള്ള ആളുകളൊക്കെ മുന്നിൽ, ഏറ്റവും മുന്നിൽ ധൈര്യത്തോടെ ഈ ജനങ്ങളെ, കുറച്ചുപേരെ, അങ്കുലി പരിമിതമായ ആളുകളെ ഉള്ളതാ പറയുന്നത്. പറഞ്ഞാൽ വിരലുണ്ടാകുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ ഈ ആറിന് പിന്നിൽ, ഗാന്ധിജിയുടെ പിന്നില്. കാരണം ആളുകൾക്കറിയാം ഈ ഗാന്ധിയുടെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ പോക്കിനിരയാകുന്നുള്ളത്. അവർ എല്ലാവരും പിൻവാങ്ങി. അപ്പൊ കൂടെ നിൽക്കുന്ന 1-2 പേര് പറഞ്ഞു, നമ്മൾ പോകണോ, നമ്മൾ ആകെ കുറച്ച് ആളുകളെ ഉള്ളൂ. അന്നേരം ഈ മഹാത്മാഗാന്ധി പറയുന്ന ഒരു വാക്യം, ഒരു കാര്യമുണ്ട്, ഗോ എഹദ്, നെവർ ലുക്ക് ബാക്ക് ആൻഡ് കൗണ്ട് ദ നമ്പർ. ഗോ എഹദ്, നെവർ ലുക്ക് ബാക്ക് ആൻഡ് കൗണ്ട് ദ നമ്പർ. മുന്നോട്ട് തന്നെ പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, ആളുകളെ എണ്ണുകയും വരുത്. ക്ലിയർ? ആ മനുഷ്യന് നിശ്ചയദാർഢ്യമാണ്. എന്താ സംഭവിച്ചത്? ആ കുറച്ചു പേരെ കൊണ്ടുപോയുള്ളെങ്കിലും ആ ഉപ്പു സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധി അടങ്ങിയ ആ ചെറിയ കൂട്ടം വിജയിച്ചു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പൊ നിശ്ചയദാർഢ്യമുള്ള മനുഷ്യൻ, നെഞ്ചിൽ ദൈവത്തിന്റെ കൈവപ്പുള്ള മനുഷ്യന് എവിടെ ചെന്നാലും വിജയം കൈവരിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഈ അദ്ദേഹത്തിന്റെ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു വാക്യം വളരെ, അവൻ തന്റെ വീട്ടിൽ ജനിച്ച ആളുകള്, ദ ട്രെയിൻ ഫ്രം ഹോം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ഇന്നൊരു യുദ്ധത്തിലാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു യുദ്ധമാണ് അവരുടെ ജീവിതത്തിൽ. കാരണം വേർക്ക്ലി ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ന് പറയട്ടെ, പ്രായമുള്ളവരുടെ ജീവിതത്തിൽ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? ലോകത്തിന്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ യുദ്ധം എന്ന് പറഞ്ഞത് ഈ അമേരിക്കയോ അല്ലെ ഇറാനെ തമ്മിലുള്ള ഉദാഹരണ യുദ്ധമല്ല പറഞ്ഞത് ഇല്ലേ? മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന പൈശാചിക പ്രേരണകള്, ഇന്റർനെറ്റും അല്ലെങ്കിൽ ഇത് മദ്യപോലും, ഇങ്ങനെയുള്ള നമ്മുടെ തലമുറകളെ ഇല്ലാതാക്കി കളയുന്ന തിന്മയുടെ ശക്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ പരാജയപ്പെടുത്താനായിട്ട് കഴിയണമെങ്കിൽ അതിന് ഏറ്റവും വലിയ ട്രെയിനിങ് എന്ന് പറഞ്ഞത് എവിടെയാണെന്നറിയാം? ദ ട്രെയിൻ ഫ്രം ഹോം. വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ് ഉണ്ടെങ്കിലേ ഈ തിന്മയെ പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പണ്ട് ഒരു പറഞ്ഞ കുറച്ചാളും പറയാൻ പറയാം, അച്ഛാ ഈ പള്ളിയിൽ നിന്നും നമ്മുടെ പിള്ളേർക്ക് ആവശ്യത്തിന് അങ്ങോട്ട് പോഷണം കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ പിള്ളേരൊന്നും അങ്ങനെ ഇങ്ങനെ പോകുന്നതെന്ന്. ഇല്ലേ, പള്ളി ഇപ്പൊ കിട്ടാത്തൊന്നുമല്ല. ഏറ്റവും വലിയ പോഷണം, ആദ്യ പോഷണം എവിടെ നിന്ന് കിട്ടുന്നത്? വീട്ടിൽ നിന്ന്. അതംശമൊന്നുമില്ല. ആഴ്ചയിൽ ഒരിക്കൽ 2 മണിക്കൂർ പള്ളി കിട്ടുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ സഭയോ, അതുകൊണ്ടില്ലെന്നോ ഞാൻ പറയുന്നില്ല. അതിന്റെ അടിസ്ഥാനം അതാണെങ്കിലും ഏതൊരു കുഞ്ഞുങ്ങൾക്കും ഒരു ആത്മീയ പോഷണം ലഭിക്കുന്ന ഏറ്റവും വലിയ ഫലം ഭവനമാണ്. ആ ഭവനത്തിൽ നിന്ന് കിട്ടേണ്ടത് ട്രെയിനിങ് കിട്ടിയെങ്കിൽ മാത്രമേ അവർ പോകുന്ന വഴിയിൽ അവർക്ക് തിന്മയുടെ പ്രലോഭനങ്ങളെ യുദ്ധം ചെയ്ത് അവർക്ക് തോൽപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. വളരെ ദുഃഖത്തോട് പറയട്ടെ, പല കുഞ്ഞുങ്ങളും ഈ ജീവിതമായ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ എന്തുമായിക്കോട്ടെ, ചില പ്രലോഭനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തന്റെ മുമ്പിൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രതിസന്ധികളായിരിക്കാം. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ബാംഗ്ലൂരിൽ, നിങ്ങളൊക്കെ കേട്ട വാർത്തയായിരിക്കും, 2-3 വർഷമായി ഒരു കളക്ടർ ആത്മഹത്യ ചെയ്തു. കുടുംബത്തിലുണ്ടായ ചെറിയൊരു പ്രശ്നങ്ങള്, കാരണം ഒരു കളക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ, വിദ്യാഭ്യാസത്തിന്റെ വളരെ ഔന്നത്യത്തിലുള്ള ഒരു സ്ഥാനം, ഒരുപാട് സമയം ചെലവഴിച്ച് പഠനത്തിന്റെ ആ തലങ്ങളിലൊക്കെ ഒരു ലെവലിലെത്തി ചെരുപ്പിടാം ഈ ഒരു വലിയ സ്ഥാനം കിട്ടുന്നത് അല്ലേ. ചെറിയ വലിയൊരു കാര്യം കളക്ടർ ആവാന്ന് പറയുന്നത്, ഇത്രയും വലിയ ഒരു സ്ഥാനത്തിരുന്നിട്ടും ഒരു നിസ്സാരമായ കാര്യം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് കഴിയാതെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയേ, എവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നത്? അക്കാഡമിക് ലെവലിലൊക്കെ എല്ലാവരും വിജയിക്കുന്നുണ്ട്, പക്ഷെ പലരും ജീവിതത്തിൽ പരാജയപ്പെടില്ല. ജീവിതത്തിൽ പരാജയപ്പെടാൻ കാരണം എന്നറിയാമോ? നമുക്ക് വീട്ടിൽ നിന്ന് ഈ ട്രെയിൻ ആ ഒരു പരിശീലനം ലഭിക്കത്തില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഓർത്ത് നോക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് തങ്ങളുടെ പോലുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങൾ അതിജീവിക്കാൻ ഒരു ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാ, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ഒരു കുഞ്ഞിന് ആത്മീക ശക്തി ലഭിക്കേണ്ടത്. ആ ആത്മീക ശക്തിയുടെ നിറവിൽ ജനിച്ച് എത്തുന്ന മകൻ മനുഷ്യൻ അവൻ എവിടെ ചെന്നാലും, ഞാൻ ഓർക്കുക പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്തിൽ ഞാൻ ബത്തേരി അരമനയില ബിഷപ്പ് ഹൗസിൽ താമസിച്ചുകൊണ്ടിരിക്കുക. താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചു, അപ്പൊ നമുക്കൊത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാകുമല്ലോ. കോളേജിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ പല ജാതികൾ, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. അപ്പൊ വന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരുമിച്ച് കൂടുമ്പോൾ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ്റെ ലോഡ്ജിൽ, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ, അടുത്ത കൂട്ടുകാരൻ്റെ സ്ത്രീ, അപ്പൊ അവിടെ ലോഡ്ജിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. അപ്പൊ ഒരുമിച്ച് കൂടി. ഒരുമിച്ച് കൂടുമ്പോൾ സാധാരണ നമുക്കറിയാം, പിന്നെ ഫുഡും ബീഫും ഒക്കെ അവൻ്റെ മുറിയിൽ സ്റ്റൗ ഒക്കെ ഉണ്ട് വെച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ രണ്ട് കുപ്പിയൊക്കെ എടുത്തോണ്ട് വരുന്നു. അച്ഛനത് വിളിച്ചോണ്ടിരിക്കുകയായിരിക്കില്ലേ? രണ്ട് കുപ്പിയൊക്കെ എടുത്തോണ്ട് വന്നു. കുപ്പിയൊക്കെ എടുത്തോണ്ട് എല്ലാവർക്കും വിളമ്പി, എനിക്കും വിളമ്പി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സെമിനാരി പഠിക്കാനായിട്ട് പോകുന്ന അച്ഛനാ. അപ്പൊ ഞാൻ ഈ മദ്യപി, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ലതാണ്, എനിക്കിഷ്ടമാണ് ഇതൊക്കെ, പക്ഷെ ഞാൻ മദ്യപിക്കുന്നത് ഞാൻ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നീ അങ്ങനെ പറ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ അങ്ങനെ ഉണ്ടോ? ബാക്കി എന്റെ കൂടെയുള്ള ഏത് പേരും വളരെ ശക്തമായിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ ജീവിതത്തിൽ ഒരു ടെംപ്റ്റേഷനായത്, വേണോ വേണ്ടായോ ഈ മദ്യം, ഞാനിതുവരെ സാധിച്ചിട്ടില്ലാത്ത സംഗതിയാണ്, പക്ഷെ ടെംപ്റ്റേഷനാ. അപ്പൊ ഇത് വേണോ വേണ്ടായോ ഇങ്ങനെ വളരെ ശക്തമായിട്ട് ചുറ്റുപാട് നിന്ന് അത്ര എളുപ്പമാണ് അത് മാറാനായിട്ട്. പക്ഷെ ഞാൻ അവിടെ നിന്നുള്ള എന്റെ മാതാപിതാക്കളുടെ മുഖം ഒന്ന് ഓർത്തപ്പോഴ്, എന്റെ അപ്പന്റെ അമ്മയുടെയും പ്രത്യേകിച്ച് എന്റെ അപ്പന്റെ കണ്ണ് നിറയുന്ന ഒരു ചിത്രം എന്റെ മനസ്സിൽ പതിഞ്ഞപ്പോഴ്, എത്ര പ്രലോഭനം ഉണ്ടായിട്ടും ഞാൻ അത് അതിജീവിച്ച് പിന്മാറി എന്നുള്ളതാണ്. ഞാൻ വലിയ ഭക്തനോ ഒന്നോ അതൊന്നും അല്ല പറയുന്നത്, ഭക്തിയൊക്കെ പോട്ടെ ഇല്ലയോ, വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന്റെ, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആ ഒരു ഒരു ഊർജം നമ്മളിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ പോയാലും അത് നമ്മളെ സംരക്ഷിക്കും. ഒരു ഉരുക്ക് കോട്ട പോലെ നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. എന്റെ ജീവിത അനുഭവമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു തന്നെ, വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ട്രെയിനിങ് ആണ് നമ്മൾ എവിടെ ചെന്നാലും വിജയിക്കാനൊക്കെ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് ഇവിടെ ഈ അബ്രഹാമിന്റെ ഭവനത്തിൽ ട്രെയിൻ ചെയ്ത അബ്രഹാമാണ് അല്ലേ. കാരണം ഈ 318 പേര് പറയുന്ന ശുഷ്കമായ ഒരു കൂട്ടായ്മ ആയിരക്കണക്കിന് ആളുകളെ വിജയിക്കണമെങ്കിൽ അവരുടെ കായിക ശക്തി മാത്രമൊന്നുമല്ല, അതിനേക്കാൾ ഉപരി അവരുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ഹൃദയത്തിലെ നിശ്ചയദാർഢ്യമാണ്. അബ്രഹാം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനിങ്ങിന് പിന്നിൽ ദൈവത്തിന്റെ കരങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തന്റെ ശത്രുക്കളെ നിഷ്കരുണം പരാജയപ്പെടുത്താനായിട്ട് ഈ വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകൾക്ക് സാധിച്ചതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തിന്മയുടെ പ്രലോഭനങ്ങളുടെ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ നിന്ന് അതിനെ പരാജയപ്പെടുന്നുള്ള ശ്രമം ലഭിക്കുന്നുണ്ടോ, ഒരു ട്രെയിനിങ് ലഭിക്കുന്നുണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പരാജയപ്പെടുത്തിയിരിക്കുന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ കുടുംബത്തിൽ ആ ഒരു ട്രെയിനിങ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ വിജയിച്ച ഈ അബ്രഹാം നമ്മൾ കാണുന്നുണ്ട് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അബ്രഹാമിനെ നേരിടുന്നുണ്ട് വലിയൊരു ആള്. ആരാ? മൽക്കീസദക്ക്. നമുക്കറിയാം അല്ലയോ, അദ്ദേഹം ആരാ? ശാലേൻ രാജാവ് അല്ലയോ, ശാലേൻ രാജാവ്. അദ്ദേഹം ആരാണെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ആർക്കും അറിയത്തില്ല. ദൈവത്തിന്റെ പുരോഹിതനാണോ പറയുന്നത്? ദൈവത്തിന്റെ പുരോഹിതനാ അദ്ദേഹം. അബ്രഹാമിനെ സമ്മാനവുമായിട്ട് വരിക. എന്താ സമ്മാനം? അപ്പവും വീഞ്ഞുമായിട്ട്, കാഴ്ചയപ്പവും വീഞ്ഞുമായിട്ട് വരിക. വാസ്തവത്തിൽ വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ കുർബാനയായിട്ടാണ് പിതാക്കന്മാർ അതിനെ കാണുന്നത്. ആർക്കാ വിശുദ്ധ കുർബാന കൊടുത്തത്? അബ്രഹാം. അബ്രഹാം ആരാണ്? യുദ്ധത്തിൽ വിജയിച്ചു വന്നവരാണ്. യുദ്ധത്തിൽ വിജയിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നതാണ് കർത്താവിന്റെ തിരിച്ചറിഞ്ഞ രക്തങ്ങൾ കേട്ടോ. യുദ്ധത്തിൽ വിജയിക്കുന്നവർക്ക ഞാനും നിങ്ങളും എല്ലാ ആഴ്ചയിലും ആ പറക്കുന്നുണ്ടല്ലേ. നമ്മൾ ഓർക്കണം, ജീവിതത്തിന്റെ യുദ്ധത്തിൽ വിജയിച്ചിട്ടാണോ ഈ ഒരുക്കപ്പെട്ട ഇല്ലേ നമ്മൾ ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയിച്ച അബ്രഹാമിന് കൊടുക്കുന്ന, അതുകൊണ്ടാണ് ഒരുപാട് പുസ്തകത്തിൽ പറയുന്നത്. എന്താ പുസ്തകത്തിൽ പറയുന്നത്? ജയിക്കുന്നവന് ഞാൻ ജീവകിരീടം നൽകും. ജയിക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടം. ജയിക്കാൻ സാധിക്കും, സംശയമൊന്നുമില്ല, ആരും വിഷമിക്കണ്ട. പക്ഷെ ജയിക്കണമെങ്കിൽ നമ്മുടെ പേരിൽ ആരുണ്ടാവണം? ദൈവം ഉണ്ടാവണം. ദൈവം പേരിലുള്ളവൻ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. അഥവാ പരാജയപ്പെടേണ്ട അവസ്ഥ വന്നാലും ആ കൈപിടിച്ച് നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കും. യാതൊരു സംശയവും ഇല്ലാത്ത, യാതൊരു സംശയവും അതിനകത്ത് വേണ്ട. ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുന്നവന്റെ ഒക്കെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ പിതാക്കന്മാര് പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന് ജീവിക്കുന്ന പല ആളുകളുടെ ജീവിതത്തിൽ കൂടി നമ്മൾ കണ്ടിട്ടുള്ള മഹാസത്യം തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നമ്മുടെ പേരിൽ ദൈവം ഉണ്ടാകണം, ദൈവം ഉണ്ടെങ്കിൽ ഏത് യുദ്ധം ചെയ്യാം, ആ യുദ്ധങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ വിജയമുണ്ടാകും. അങ്ങനെ വിജയിച്ചു വരുമ്പോൾ സന്തോഷത്തോടുകൂടി ഈ ശാലയൻ പിതാവ്, സ്വർഗീയ പിതാവ് നമ്മളെ അനുഗ്രഹങ്ങളെ കൂടെ മടക്കിയെന്നുള്ളതാണ്. അങ്ങനെ ഈ അബ്രഹാമിന് വിജയത്തിന്റെ പ്രതീകമായ അപ്പവും വീഞ്ഞും കൊടുത്ത് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. അത് വാങ്ങിച്ച് അബ്രഹാം ചെയ്തത് എന്താണ്? അത് വാങ്ങിച്ചോട്ട് പോവുമായിരുന്നു. എന്താ ചെയ്തത്? തന്റെ ദശാംശം കൊടുത്തു. ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്റെ വിഹിതത്തിൽ ദൈവം തന്ന കൃപകളെ അതൊരു കാഴ്ച തിരിച്ചടയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ സമർപ്പണമാണ് അല്ലെ. ദൈവം തന്റെ അനുഗ്രഹം അബ്രഹാമിന് കൊടുത്തു, അബ്രഹാം തന്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പണം. അവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ദൈവ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാന്ന് മാത്രമൊന്നുമല്ല, നമ്മളൊക്കെ ചെയ്യുന്ന ആളാ അല്ലെ. ദൈവ അനുഗ്രഹങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പൊടി തെട്ടിപ്പോവുക എന്നുള്ളതല്ല. ഈ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ള, നമ്മൾ പാടാറുണ്ടല്ലോ, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനെന്നാണ്. അവർക്കൊക്കെ പാടും, പക്ഷെ നമ്മുടെയൊക്കെ സമർപ്പണം എവിടെയാണെന്നുള്ളത് നമ്മളെ ഹൃദയത്തോട് തന്നെ നമ്മൾ ചോദിച്ചറിയുക. വാസ്തവത്തിൽ ഈ ലോകത്തിൽ സൗഭാഗ്യമായിട്ട് ജീവിച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി എത്ര സമർപ്പണമാണ് എന്നിലും നിങ്ങളിലും ഉള്ളതെന്നുള്ളതൊക്കെ നമ്മൾ ശാന്തമായിട്ട് ഈ സമയത്ത് വിലയിരുത്തുക. അങ്ങനെ ദൈവത്തിന് തന്നെ സ്വയം അബ്രഹാം സമർപ്പിക്കുകയാണ്. അവസാന ഭാഗം നമ്മൾ പിന്നെ കാണുന്നത് ഈ സോദോ രാജാവ് ഈ അബ്രഹാം, കാരണം ഈ ലോത്തിനെ സംരക്ഷിച്ചപ്പോൾ ഈ നാല് അഞ്ച് രാജ്യങ്ങളെ സംരക്ഷിച്ചു. അങ്ങനെ സോദോം രാജാവും പിടിക്കപ്പെട്ടുകൊണ്ടുപോയ അദ്ദേഹത്തിന്റെ കുടുംബമെല്ലാം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം വലിയൊരു സമ്മാനം കൊണ്ട് അബ്രഹാമിന് എടുത്ത് ചെല്ലുക അല്ലേ. അപ്പൊ അബ്രഹാം എന്താ പറയുന്നത്? നമ്മളറിഞ്ഞത് ഇതുവരെ നമുക്ക് യോഗ്യമായിട്ടുള്ള എടുത്ത് വാങ്ങി പോക്കറ്റ് ഇട്ടേനെ അല്ലേ. ഞങ്ങളൊക്കെ ഈ ഇറക്കമുള്ള പോക്കറ്റായിട്ട് ആഞ്ഞിട്ടേനായിരുന്നു. കാരണം സമ്മാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളൊക്കെ, പക്ഷെ അബ്രഹാം ചെയ്തില്ല. അബ്രഹാം പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ സഹായം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ പക്കവോളം എനിക്ക് ഇതിന് സമ്മാനം വേണ്ട. അത് നീ തന്നെ വെച്ചോളാം പറഞ്ഞ്, എനിക്ക് ഒരു സമ്മാനം മാത്രം മതി, അതാര് തരുന്നതാ? എന്റെ സ്വർഗത്തിലെ ദൈവം തരുന്ന സമ്മാനം മതി, എന്റെ സ്വർഗത്തിലെ അപ്പം തരുന്ന സമ്മാനം മാത്രം മതി. പലപ്പോഴും ഇന്ന് മന്ത്രിമാരെയും എല്ലാവരെയും ഒക്കെ അവരുടെ ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തിൽ അവരെ പരാജയപ്പെടുത്തുന്ന വലിയ സംഗതിയാണ് ലോകം കൈവച്ച് നീട്ടുന്ന സമ്മാനങ്ങളൊക്കെ. അങ്ങനെ ചെയ്ത് നോക്കി ഈ സമ്മാനങ്ങളാണ്. അതുകൊണ്ട് ഈ നമ്മൾ ഉൽപ്പത്തിനാണെന്ന് പറയുന്നുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിക്കുന്നവരുടെ കണ്ണുകളെ കുരുടാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ വാക്യം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. പലരുടെ ജീവിതത്തിലതാണ് ഈ സമ്മാനങ്ങൾ ഔദാര്യം വാങ്ങിക്കുമ്പോൾ പലരുടെയും കണ്ണ് ഇരുട്ടായി പോകും. പക്ഷെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ തന്നെ ഏറ്റവും നല്ലത്, അതിനെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അബ്രഹാമിന്റെ ഒരു ചെറിയ സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഈ കാര്യങ്ങളെ ഓർക്കുക. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത്, സ്വന്തം സഹോദരൻ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടപ്പോൾ സംരക്ഷിക്കാൻ അബ്രഹാം കാണിച്ച ആ ഒരു മനസ്സ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവരോ നമ്മളുമായിട്ട് ബന്ധമുള്ള ആളുകളോ പരിചയക്കാരോ പ്രയാസത്തിലാകുമ്പോൾ അല്ലെങ്കിൽ പൈശാചിക പ്രകടനയിലാകുമ്പോൾ അവരെ പ്രാർത്ഥനാപൂർവ്വം സംരക്ഷിക്കുവാനും ഹൃദയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉള്ളൊരു ചുമതല നമുക്കുണ്ട്. നമ്മൾ മദ്യപാനം മയക്കുമരുന്നും കഴിയുന്ന എത്ര ആളുകളെ നമ്മൾ ഹൃദയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഓർത്ത് അവരെ പേരോർത്ത് പ്രാർത്ഥിക്കണം. എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തിരിച്ചു വരും. ആ ഒരു ചുമതല നമുക്കുണ്ട്. രണ്ടാമതായിട്ട് അബ്രഹാമിന്റെ യുദ്ധം അത് മനുഷ്യരോടല്ലായിരുന്നു, അത് തിന്മയുടെ ശക്തിയോടായിരുന്നു. കാരണം തിന്മ വളർന്നു വരുമ്പോഴും നന്മ ഇല്ലാതാക്കും. ആ തിന്മയെ പരാജയപ്പെടുത്താൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അബ്രഹാം ശ്രമിക്കുകയാണ്. അബ്രഹാം വീട്ടിൽ ട്രെയിൻ ചെയ്ത കുറച്ച് ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് ഇടയായി. കാരണം അബ്രഹാമിന്റെ പേരിൽ ദൈവമുണ്ടെന്ന് അബ്രഹാമിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ധൈര്യത്തോട് അബ്രഹാം അത് പോയതും. അല്ലെങ്കിൽ അബ്രഹാമിന്റെ വീട്ടിൽ തന്നെ ഏറ്റവും യോദ്ധാക്കളായിട്ട് അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് അബ്രഹാം ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ വിജയിക്കാനായിട്ട് അബ്രഹാമിന് സാധിച്ചത്. നാലാമതായിട്ട് അങ്ങനെ ജയിച്ചു വന്നപ്പോൾ ദൈവം അബ്രഹാമിന് ഏറ്റവും ശ്രേഷ്ഠമായ തിരിച്ചറിവിനെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് മറുപടിയായിട്ട് തന്നെ തന്നെ അബ്രഹാം പരിപൂർണമായിട്ട് ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുകയാണ്. ലോകം വെച്ചുകൊണ്ട് നീട്ടുന്ന സമ്മാനങ്ങളിൽ അകപ്പെട്ട തന്റെ ശിരസ് താഴ്ത്തി കളയാതെ ദൈവം ഉയരങ്ങളിൽ നിർമ്മിക്കുന്ന നന്മകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ അബ്രഹാം കാണിച്ച ആ ഒരു ആത്മീയ പാഠവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ.
ദൈവത്തിന്റെ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ വിശുദ്ധ പ്രാർത്ഥനാ സംബന്ധത്തിൽ കടന്നു വരുന്നതിനും അല്പസമയം നമുക്ക് വിശുദ്ധ വേദവസ്ഥ അടിസ്ഥാനമാക്കി സംസാരിക്കുന്നതിനും കേൾക്കുന്നതിനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനുമായ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖവനോ ഓർമ്മ ദിവസമാണ് ഇന്ന്. നമ്മളെ മാതാമാതയുടെ ഓർമ്മ December 21 ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് സുറിയാനി കണക്കനുസരിച്ച് വിശുദ്ധ മാതാമാതയുടെ തിരു ശരീരങ്ങൾ അല്ലെങ്കിൽ റിമെയിൻസ് എഡേസായിലേക്ക് കൊണ്ടുപോയ ഒരു ദിവസമായിട്ടും കണക്കാക്കിക്കൊണ്ട് സുറിയാനി പാരമ്പര്യത്തിൽ നിന്നുമാണ് നമുക്ക് July 3 കിട്ടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ മാതാമാതയെക്കുറിച്ച് ഇൻട്രൊഡക്ഷനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ സംസാരിച്ചത് വളരെ ഹൃദയത്തിൽ തൊട്ട് ഹൃദയത്തെ ഉണർത്തുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ കർത്താവിൽ ജനിപ്പിച്ച പിതാവാണ് മാതാമാതയ. നിങ്ങൾക്ക് ലോകത്തിലധികം പിതാക്കന്മാരില്ല എന്ന് പൗലോസ് പറയുന്ന പോലെ ഞാനാണ് നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച പിതാവ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇവിടെയും വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മാതാമാതയ പറഞ്ഞിരിക്കുന്ന മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് അവിടെ പറയുന്നത് അതിന്റെ തിയോളജി എന്ന് പറയുന്നത് പത്രോസ് പറഞ്ഞിരിക്കുന്നു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ കോസ്മോളജിക്കൽ തിയോളജി ഹി വെന്റ് ഓൾ ദ വേ അപ് ടു ദ ഹെവൻ ബട്ട് തോമസ് ലീഹ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ ഇരു സ്വഭാവങ്ങളെ കുറിച്ചാണ്. ഒന്ന് തന്റെ ഹ്യൂമാനിറ്റിയില് ഹിസ് ദ ലോഡ് ആൻഡ് ഹിസ് ഡിവിനിറ്റിയില് ഹിസ് മൈ ഗോഡ് ആ ഒരു തിയറിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ഫിലോസഫിയായിട്ടും തിയോളജിയായിട്ടും ഇന്ന് എടുത്തിരിക്കുന്നത്. പരിശുദ്ധ തോമസ് ലീഹായുടെ പ്രഖ്യാപനമാണ്. അതിൽ നിന്നും അച്ഛനെ ദൈവത്തിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു ദാസനാണ് ഏബ്രഹാം എന്നുള്ള എന്ന് നമുക്കറിയാമല്ലോ. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 14 ജനസീസിനെ കുറിച്ച് അതിനകത്ത് കുറെ ആൾക്കാരുടെ പേരുകളുണ്ട്. അതുപോലെ 4 5 യുദ്ധത്തിന് പോകുന്നുണ്ട്. ലോത്തിനെ അവിടെ നിന്ന് പിന്നെ തടവുകാരനായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടുന്ന് ആ സമയത്താണ് അബ്രഹാം തന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അഭ്യാസികളായ 318 പേരുമായിട്ട് പോയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത്, പിടിച്ച് അവരെ തോൽപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്നത്. ആ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി നമ്മൾ വളരെ മനോഹരമായിട്ട് അച്ഛനതിനെ ചിത്രീകരിച്ച് പറഞ്ഞു. അതിനുള്ള ഇല്ലസ്ട്രേഷൻസ് മഹാഭാരതത്തിന്റെ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പിന്നെ മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെയെല്ലാം ധർമ്മത്തിന് അധർമ്മം പെരുകുമ്പോൾ ധർമ്മത്തിന്റെ രക്ഷയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ധർമ്മം പരിപാലിക്കപ്പെടേണ്ടത് ഓരോ സമയത്ത് ഓരോ യുഗങ്ങളിലെ ആവശ്യമായിരുമ്പോൾ ഭഗവാൻ ഓരോ രൂപത്തിൽ ജന്മമെടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും നമ്മുടെ കർത്താവ് ദ ഫുൾനെസ് ഓഫ് ടൈമില് ഒരു ഒരു എന്ന് പറയുന്നത് ഫുൾനെസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കാലത്തികവൽ താങ്ക് യു കാലത്തികവെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്നും ജന്മമെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അച്ഛന് വളരെ മനോഹരമായിട്ട് നിങ്ങളെ പറഞ്ഞു കേട്ടി. നമ്മൾ നന്മതിന്മകളുടെ ഒരു സങ്കരണമാണ്. പ്രത്യേകിച്ച് ഈ ജനസീസ് ബുക്ക് എന്ന് പറയുമ്പോൾ 3 മാത്രം അതിനകത്ത് നമുക്ക് എടുത്താൽ ആ ഹോൾ ബുക്ക് ഈസ് അതിനകത്തുണ്ട്. ജനസീസ് ഈസ് ദ ജനറേഷൻ ഡീജനറേഷൻ ആൻഡ് റീജനറേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ബുക്കിനെ കുറിച്ച്. അത് നമുക്കൊരു റീജനറേഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഒരു നന്മയുടെ വിധത്തിൽ നമുക്ക് ജനിക്കുന്നതിനും അതിൽ നിന്ന് പിന്നെ മൽക്കീസേദെക്കിന്റെ കാര്യം പറഞ്ഞു. മൽക്കീസേദെക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ് എ പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. അത് വിശുദ്ധ കുർബാനയിലെ തെയ്യോബോ സമയത്ത് മൽക്കീസേദെക്കിനെ കുറിച്ച് ഓർക്കുന്ന ഒരു ക്രമമുണ്ട്. മൽക്കീസേദെക്കിന്റെ ക്രമവും പിന്നെ അഹറോന്റെ ക്രമവും ഇങ്ങനെ 2 ക്രമങ്ങളിലുള്ളതിൽ മൽക്കീസേദെക്കിനെ ഇപ്പോഴും ഓർക്കുന്ന ഒരു ക്രമമുണ്ട്. അപ്പവിഴിഞ്ഞുകൾ ക്രമീകരിക്കുന്നതിനാണ് മൽക്കീസേദെക്കിന്റെ ക്രമം എന്ന് പറയുന്നത്. അപ്പവിഴിഞ്ഞുകളെ കൊടുത്തതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതെന്റെ ശരീരവും ഇതെന്റെ രക്തവും എന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഹി വാസ് ദ പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് എന്നും മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഒരു നല്ല മെസ്സേജ് തന്ന് നമ്മളെ എല്ലാവരെയും ചിന്തയില് ഉറപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം പറയാം. അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം കൂടുതലായിട്ട് നന്മകളെ കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.
പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ നമുക്ക് മർത്തമാസ്ലിഹായുടെ ഓർമ്മയായുണ്ട്. ആ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗീതം മറിയാക്കോബിന്റെ ഗോവൂസ്ഫയുടെ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. അതിനുശേഷം നമ്മൾ പേരുകൾ വാങ്ങി പ്രാർത്ഥിക്കാം.
ഞങ്ങൾക്കായി നീ പകലോടു പ്രാർത്ഥി
ാണ്. ഒരു മറിയെ പ്രത്യേകം ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറിയെ ദൈവസന്നിധിയിൽ ഓർക്കുക. ജെസൽ ഏലിയാസ്, ഡോക്ടർ ജോയ് പോൾ, രാജമ്മ, മറിയാമ്മ, രാജൻ, മാത്യു സാർ, ഏലിയാമ്മ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, ഫാദർ റോയ് മാത്യു കോർബസ്കോപ്പ, നിത ഫ്രം ഡാലസ്, കുര്യൻ ഉമ്മൻ, അൻസാറാമ കുര്യൻ, എലിസബത്ത് ജോൺ ഫ്രം ബാൾട്ടിമോർ, സോഫിയ, സാലി, ജിനോ, ഷാലിനി ജോർജ്, അച്ചാമ മാത്യു, സിൻസി, ഷോഷാമ വർഗീസ്, ജോ സക്കറിയ, സ്റ്റീവൻ, നഥാനിയൽ, ഓമന ചാണ്ടി, ആലീസ് ജോസഫ്, ജോസഫ് അമ്മക്കുട്ടി, സോജൻ, മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പേരുകളുണ്ടോ? അവരെയൊക്കെ ഓർത്ത് ദൈവസന്നിധിയിൽ
ബാലയ്ക്കുമോ ക്രിസ്തു യേശു ഞങ്ങളെ അളവുകൂടെ ആശ്രയിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവ് പ്രഭാത സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് തന്നിരിക്കുന്നതായ അതൊഴികെ ഞങ്ങൾക്ക് യാതൊന്നുമില്ലല്ലോ. കർത്താവ് ഒഴിവുള്ളവരായിട്ട് നിന്റെ സന്നിധിയിൽ വരുന്നു. ഞങ്ങളെല്ലാവരും നിറവുള്ളവരായിട്ട് പോകുവാൻ അവിടുന്ന് കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ലോകത്തിലെ തിരമാലകളാൽ ചുറ്റപ്പെട്ട് വലയുന്ന ഞങ്ങളെ അവിടുന്ന് അവിടുത്തെ വലത്ത് കൈ നീട്ടി കോരിയെടുക്കണമേ. വെള്ളത്തിൽ താഴ്ന്ന പത്രോസിനെ കോരിയെടുത്തതുപോലെ കോളങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഞങ്ങളെ പിടിച്ചു വരയുമ്പോൾ ഞങ്ങളെ അവയിൽ നിന്നും കോരിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കർത്താവ്, നീ മാത്രമേ ഞങ്ങൾക്ക് രക്ഷകനായിട്ടുള്ളൂവല്ലോ. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറയാൻ തക്കവണ്ണം നിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ കർത്താവേ. കർത്താവ്, നിന്നെ കണ്ടവർ പ്രകാശിതരായല്ലോ കർത്താവേ. ആ മറുപ മലയിൽ കർത്താവേ അവിടുന്ന് പ്രകാശിച്ചതുപോലെ അവിടുത്തെ ശിഷ്യന്മാരെ അവർ ഉണർത്തിയതുപോലെ ഞങ്ങളെയും ഉണർത്തണമേ കർത്താവേ. പ്രത്യേകമായിട്ട് ഞങ്ങളോ പേര് പറയാൻ ഓർത്തിരിക്കുന്നവരെ ഓർക്കുന്ന കർത്താവേ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവേ, അവരോട് കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ നിന്ന് അവിടുന്ന് തന്നെ നായകനായിട്ട് നടത്തിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓർക്കാൻ വിട്ടുപോയവരെയും ഓർക്കുന്ന കർത്താവ്, പേര് പറയാത്തവരായ ആൾക്കാരുമുണ്ടല്ലോ, അവരെയും ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു, ഇത് കേൾക്കുന്നവരെ ഓർക്കുന്ന കർത്താവ്, അവരുടെയൊക്കെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവ്. അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നായകനും ഞങ്ങളെ ലീഡറുമായിട്ട് നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് തിരുസന്നിധിയിൽ വന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി താഴ്മയായി സമർപ്പിച്ചുകൊണ്ട് സാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ.
ആമേൻ.
രാജനാമത്തിന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടത്തോടും ഇതിൽ സംബന്ധിച്ചവരോടും ഇതിന് നേതൃത്വം കൊണ്ട് നൽകുന്നവരോടും ഇന്ന് വചനം നോക്കുക തന്നായിട്ടുള്ള ആ പ്രിയ വൈദ്യനോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നെ
കൊണ്ടായിരിക്കും. ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച നന്ദി മാമനച്ചൻ, പ്രിയ വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും അല്ലാതെ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങൾ ഉറപ്പുന്നു. ചെയ്യുന്നവനെ അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.